ഇൽമ് എന്നുള്ളത് മൂന്ന് രൂപത്തിലാണ്. ഒന്നാമത്തെ ഇൽമ് അൽ ഇൽമുല്ല, ഉന്നതമായ വിജ്ഞാനം, അറിവ്. രണ്ടാമത്തേത് അൽ ഇൽമുൽ ഔസത്ത്, ഒരു മധ്യമ നിലയിൽ ഉള്ള ഇൽമ്. മൂന്നാമത്തേത് അൽ ഇൽമുൽ അസ്ഫൽ, ഏറ്റവും താഴേക്കിടയിലുള്ള ഇൽമ്. ഇങ്ങനെ മൂന്ന് രൂപത്തിൽ ഇൽമിനെ വേർതിരിച്ചതായി കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് അൽ ഇൽമുൽ അഅല, ഏറ്റവും ഉന്നതമായ വിജ്ഞാനം, അറിവ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഉലൂമുദ്ദീൻ, ദീനി വിജ്ഞാനമാണ്. അൽ ഇൽമുദ്ദീനി, ദീനി വിജ്ഞാനം എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അൽ ഇൽമുൽ അഅല എന്ന് പറഞ്ഞാൽ ഉലൂമുദ്ദീൻ അല്ലെങ്കിൽ അൽ ഇൽമുദ്ദീനി. രണ്ടാമത്തേത് അൽ ഇൽമുൽ ഔസത്ത് എന്ന് പറഞ്ഞാൽ ഉലൂമുദ്ദുനിയ, ഭൗതിക വിജ്ഞാനങ്ങൾ, ഇൽമു ത്വബ് പോലെ, ഇൽമുൽ ഹന്ദസ പോലെ, വൈദ്യശാസ്ത്രം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഭൗതിക വിദ്യാഭ്യാസം. മൂന്നാമത്തേത് അൽ ഇൽമുൽ അസ്ഫൽ, ഏറ്റവും താഴേക്കിടയിലുള്ള ഇൽമ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇൽമുർ റിയാദ, കായിക വിദ്യാഭ്യാസം, സിബാഹത്ത് പോലെ, നീന്തൽ പോലെ, അതുപോലെ തന്നെ ഓടാനുള്ള കഴിവ്, ആ രൂപത്തിലുള്ള കായിക വിദ്യാഭ്യാസം. അതിലേറ്റവും ഉന്നതമായി പറഞ്ഞിട്ടുള്ളത് അൽ ഇൽമുൽ അഅല, ഉലൂമുദ്ദീൻ ആണ്. നമ്മൾ പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതും, പഠിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇൽമ് എന്ന് പ്രയോഗിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഇൽമ് എന്ന് പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇൽമുദ്ദീനിയാണ്, മതവിജ്ഞാനമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഹദീസ്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും ഇൽമ് തേടിക്കൊണ്ട് പുറപ്പെട്ടാൽ അവൻ അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും എന്നൊക്കെ പറയുന്ന ആ ഇൽമ് ഇൽമുദ്ദീനിയാണ്, മതവിജ്ഞാനമാണ്. മതം പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ശുദ്ധ ഖുർആൻ, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു തആല പദവികൾ ഉയർത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ ഇൽമ ഏതാ? അൽ ഇൽമുദ്ദീനിയാണ്, ദീനി വിദ്യാഭ്യാസം, ദീനി, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് എന്ന് പ്രയോഗിക്കുമ്പോൾ, അല്ലാഹു തആല ഇൽമ് എന്ന് പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെയുള്ള ഭൗതിക വിദ്യാഭ്യാസമോ ഒന്നുമല്ല, മറിച്ച് ദീനി വിദ്യാഭ്യാസമാണ്, ദീനി വിജ്ഞാനമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, طلب العلم فريضة على كل مسلم ومسلمة, ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും ഇൽമ് തേടൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൽമും മതവിജ്ഞാനമാണ്. നിർബന്ധമായി തേടേണ്ട, അന്വേഷിക്കേണ്ട, പഠിക്കേണ്ട ഇൽമ ഏതാ? മതവിജ്ഞാനത്തിൽ തന്നെ നിർബന്ധമായി പഠിക്കേണ്ടത് ഏതാണ്? വിശ്വാസപരമായി, അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഏത് സാധാരണക്കാരനും, ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും, ആ ഇൽമ് തേടുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യൽ മുസ്ലിമാണോ മുസ്ലിമത്താണോ അവന് നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മഹാനായ അബു അലി അൽ ഫുളൈർ ഇബ്നു ഇയാൽ റഹ്മത്തുള്ളാഹി അലൈഹി, طلب العلم فريضه على كل مسلمه مسلم ومسلما എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഏത് ഇൽമാണ് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമായിട്ടുള്ള പഠിക്കൽ, നിർബന്ധമായിട്ടുള്ള അന്വേഷിക്കൽ, നിർബന്ധമായിട്ടുള്ള ഇൽമ്? അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, കുല്ലു അമലിൻ കാന അലൈക വാജിബ കാന അലൈക ഫർള, നിനക്ക് നിർബന്ധമായി ചെയ്യേണ്ട ഏതൊക്കെ അമലുകളുണ്ടോ, നീ നിർബന്ധമായി ചെയ്യേണ്ട അമലുകൾ, അല്ലാഹു തആല നിനക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഏതൊക്കെ അമലുകളുണ്ടോ ആ അമലുകളെ സംബന്ധിച്ച് ഫത്വലബു ഇൽമിഹി അലൈക ഫർദുൻ, അത് പഠിക്കൽ നിനക്ക് നിർബന്ധമാണ്. നമസ്കാരം നമ്മൾക്ക് നിർബന്ധമാണ്, അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ സത്യവിശ്വാസിക്ക് നിർബന്ധമുണ്ടോ, ഒരു മുസ്ലിമിന് മുസ്ലിമത്തിന് നിർബന്ധമുണ്ടോ, അവൻ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചൊക്കെ പഠിക്കൽ അവന് നിർബന്ധമാണ്. എന്നാൽ വമാലം യകുനിൽ ഇൽമു വമാലം യകുനിൽ അമലു ബിഹി വാജിബൻ, എന്നാൽ ഒരാൾക്ക് നിർബന്ധമില്ല, ചെയ്യൽ നിർബന്ധമില്ലാത്ത വമാലം യകുനിൽ അമലു ബിഹി അലൈക ഫർദ, നിനക്ക് നിർബന്ധമായി ചെയ്യൽ ബാധ്യതയില്ലാത്ത അമലുകൾ, അതിനെ സംബന്ധിച്ചിടത്തോളം ഫലൈസ തലബു ഇൽമിഹി അലൈക വാജിബ, അതിനേക്ക് തേടൽ നിർബന്ധമില്ല. നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടതില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമല്ല. പക്ഷെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട അമലുകൾ, അതിനെ സംബന്ധിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഏത് സാധാരണക്കാരനും നിർബന്ധമാണ്. അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും പഠിക്കണം. അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസ കാര്യങ്ങൾ ഏതാളും മുസ്ലിമാണോ മുസ്ലിമത്താണോ, ഷഹാദത്തു കലിമത്തുൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അത് പഠിക്കൽ നിർബന്ധമാണ്. എനിക്ക് പഠിക്കാൻ പറ്റൂല, എനിക്ക് വയസ്സായിട്ടുണ്ട് പ്രായമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വിധറല്ല, എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഇൽമാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്ത, പഠിക്കാൻ ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തോലിബുള്ള ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ആദാബുകളുണ്ട്, അവൻ പാലിച്ചിരിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്, അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ആഫാത്തുൽ ഇൽം, ഇൽമിന്റെ വിപത്തുകൾ, അപകടങ്ങൾ. ഇൽമിന്റെ വിപത്തുകൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഫാത്തുൽ ഇൽമി ദീനി, ദീനി ഇൽമ് മതവിജ്ഞാനത്തിന്റെ വിപത്തുകൾ എന്നാണ്. മതം പഠിക്കുമ്പോ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, നമ്മളത് പഠിച്ചു മനസ്സിലാക്കി നമ്മൾ ഇൽമ് തേടുമ്പോ പഠിക്കുമ്പോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്. അഫാത്തുൽ ഇൽം എന്ന ഈ വിഷയം സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി അവലംബിച്ചിട്ടുള്ള പുസ്തകം അബു അബ്ദില്ല മുഹമ്മദ് ബിനു സഈദ് ബിൻ റസ്ലാൻ ഹഫിളഹുല്ലാ, ഇന്നും ഈജിപ്തിൽ ജീവിക്കുന്ന മിസ്രയിലുള്ള മഹാപണ്ഡിതനാണ്, സലഫി പണ്ഡിതനാണ് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സഈദ് ബിൻ റസ്ലാൻ ഹഫിളഹുല്ലാ, ഷെയ്ഖ് റസ്ലാൻ. അദ്ദേഹം എഴുതിയിട്ടുള്ള ആഫാത്തുൽ ഇൽം എന്ന ഗ്രന്ഥത്തിൽ ഇന്നാണ് കൂടുതലായി ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങൾ. അദ്ദേഹം ഒന്നാമതായി പറയുന്ന വിഷയം, ഇൽമിന്റെ വിപത്തുകളിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്ന വിഷയം, തഅല്ലുമുൽ ഇൽമി ലിഗൈരി വജ്ഹില്ലാഹി തആല, ആരെങ്കിലും ഇൽമു പഠിക്കുമ്പോ അവന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ വജ്ഹ് ആകാതിരിക്കുക, അള്ളാഹുവിന്റെ വജ്ഹ് അല്ലാത്ത മറ്റെന്തോ താല്പര്യത്തിനു വേണ്ടി മറ്റെന്തോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദീന് പഠിക്കുക എന്നുള്ളതാണ് ആഫാത്തുൽ ഇൽമിൽ ഒന്നാമത്തെ ആഫത്ത്, ഒന്നാമത്തെ വിപത്ത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്, ഏത് ഇബാദത്താണെങ്കിലും അതിന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, വജ്ഹുല്ലായിരിക്കണം നമ്മുടെ ഉദ്ദേശം, സവാബുല്ലാ അള്ളാഹുവിന്റെ പ്രതിഫലമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, റിള്ളാ അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് ഇബാദത്തുകളും ചെയ്യേണ്ടത്. ലിഖാഉല്ലാഹി ഫിൽ ജന്ന, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തിലായിരിക്കണം നമ്മൾ ഏത് ഇബാദത്തും ചെയ്യേണ്ടത്. അതിനാണ് അൽ ഇഖ്ലാസ് എന്ന് പറയുക. മഹാനായ അബു അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ വചനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الله تعالى മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ليبلوكم أيكم أحسن عملا. നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മഹാനായ അബു അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലയോട് ചോദിച്ചു, എന്താണ് അഹ്സനു അമല എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, അഖ്ലസുൽ അമലി വഅസ്വബുഹു. അഖ്ലസുൽ അമൽ, ഏറ്റവും ഇഖ്ലാസുള്ള അമൽ, അതുപോലെ തന്നെ അസ്വബുൽ അമൽ, ഏറ്റവും ശരിയായ അമൽ. അദ്ദേഹം വിശദീകരിച്ച അവസാനം കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അൻ യകൂന അൽ അമലു ഖാലിസൻ വസവാബ. അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ആ അമൽ ഖാലിസും സ്വവാബുമായിരിക്കണം. ഖാലിസായ പ്രവർത്തനമായിരിക്കണം, സ്വവാബായ പ്രവർത്തനമായിരിക്കണം. എന്താണ് ഖാലിസ്? ഫൽ ഖാലിസു അൻ യകൂന ലില്ലാ. ഖാലിസായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം അല്ലാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനമായാൽ ആ പ്രവർത്തനം ഖാലിസായ പ്രവർത്തനമായി, അഥവാ ഇഖ്ലാസുള്ള പ്രവർത്തനം, അല്ലാഹുവിന് വേണ്ടിയുള്ള പ്രവർത്തനം. മാത്രമല്ല വസ്വബാബു അൻ യകൂന അല സുന്ന, സ്വബാബായിരിക്കണം പ്രവർത്തനം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? സ്വബാബ് എന്ന് പറഞ്ഞാൽ വസ്വബാബു അൻ യകൂന അല സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായിരിക്കണം എന്നാണ്. അപ്പോ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഒരു മുസ്ലിമാണോ മുഅ്മിനാണോ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ രണ്ട് ഷർത്തുകളുണ്ട്, ഒന്ന് അൽ ഇഖ്ലാസ് വൽ ഇത്തിബാഉ. ഇഖ്ലാസും ഇത്തിബാഉമാണ്. മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടായിരിക്കണം. എന്നാൽ സത്യവിശ്വാസിയല്ലാത്ത കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ഈമാൻ കൂടി ഉണ്ടാകണം. അപ്പൊ മൂന്ന് ഷർത്തുകളായി, കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഈമാൻ, ഇഖ്ലാസ്, ഇത്തിബാഉ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസ്, ഇത്തിബാഉ. ഏത് കർമ്മങ്ങൾ സ്വീകരിക്കാനും ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടണം എന്ന ഉദ്ദേശം മാത്രമായിരിക്കണം. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അതിനെ ഇല്ലാതെയാക്കുന്ന ഒന്നും നമ്മളുടെ ഇബാദത്തുകളിൽ കടന്നു വരാൻ പാടില്ല. റിയാ പോലെ, സുംഅത്ത് പോലെ, ഇറാദത്തു ദുനിയ, റിയാ സുംഅത്ത് ഇറാദത്തു ദുനിയ. റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകമാന്യത എന്ന് പറയും, സുംഅത്ത് എന്ന് പറഞ്ഞാൽ കീർത്തി. ഇറാദത്തു ദുനിയ, ദുനിയാവിലെ വല്ല ലക്ഷ്യവും താല്പര്യവും. എന്താ റിയാ? എന്താണ് സുംഅത്ത്? എന്താണ് ഇറാദത്തു ദുനിയ? ഇതൊന്നും നമ്മുടെ കർമ്മത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം, എങ്കിലേ നമ്മൾ മുഖ്ലിസാവുകയുള്ളൂ. റിയാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അർ-റിയാഉ ഫിൽ അമൽ വസ്സുംഅത്തു ഫിൽ ഖൗൽ. റിയാ എന്ന് പറഞ്ഞാൽ അത് അമലിലാണ്, സുംഅത്തോ അത് ഖൗലിലാണ്, സംസാരത്തിലാണ്. മഹാനായ അലിസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ വിശദീകരിച്ചു, അർ-റിയാഉ റിയാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കാത്ത ആളുകൾ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് റിയാ എന്ന് പറയാം. ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം, ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകൾ കാണാൻ വേണ്ടി സക്കാത്ത് കൊടുക്കുക, ആളുകൾ കാണാൻ വേണ്ടി സദഖ കൊടുക്കുക, ആളുകൾ കാണാൻ വേണ്ടി ദഅവത്ത് നടത്തുക, ആളുകൾ കാണാൻ വേണ്ടി ആ രൂപത്തിൽ ഏതെങ്കിലും അമലുകൾ ചെയ്യുക, ആളുകൾ കാണുന്നതിന് വേണ്ടി ഇൽഹാറുൽ അമൽ, അമലിനെ വെളിവാക്കുക. ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി അവൻ പ്രവർത്തിക്കുന്നവനാണ്, അവൻ ഈ രൂപത്തിലൊക്കെ നമസ്കരിക്കുന്നവനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രൂപത്തിൽ ആളുകൾ കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നതിനാണ് റിയാ എന്ന് പറയാൻ. സുംഅത്തോ? സുംഅത്ത് എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലാണ്. മഹാനായ അലിസ് ഇബ്നു അബ്ദുസ്സലാം സുംഅത്തിനെ സംബന്ധിച്ച് പറയുന്നു, വസ്സുംഅത്തു അൻ യുഖ്ഫിയ അമലഹു സുമ്മ യുഹദ്ദിസ ബിഹി അന്നാസ്. അമൽ ചെയ്യുമ്പോൾ ആരും കാണാതെ ചെയ്യും, ആരും കാണാതെ അമലുകൾ ചെയ്യും, പക്ഷേ പിന്നീട് ആളുകളോടത് പറയും. ഉദാഹരണത്തിന് തഹജ്ജുദ് നിസ്കരിക്കണം, നിസ്കരിക്കുമ്പോൾ ആരും കാണാതെ നിസ്കരിക്കുക, പക്ഷെ പിന്നീട് ആളുകളോടത് പറയും, ഞാൻ ഇന്നലെ തഹജ്ജുദ് നമസ്കരിച്ചിരുന്നു. ഒന്നുകിൽ വ്യംഗ്യമായി പറയും, നേരിട്ട് പറയും, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, നേരിട്ട് പറയും, അല്ലെങ്കിൽ സൂചിപ്പിച്ച് പറയും. ആ സംസാരം കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും, ഞാൻ ഇന്നലെ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ സംസാരത്തിലൂടെ താൻ ചെയ്ത അമലുകൾ വെളിവാക്കുക, അതിന് സുംഅത്ത് എന്നാണ് പറയുക. രണ്ടായിരുന്നാലും നമ്മളെ ഇഖ്ലാസിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ഇറാദത്തു ദുനിയ, ദുനിയാവ് ആഗ്രഹിക്കുക, സമ്പത്തോ അതുപോലെ തന്നെ ജോലിയോ സ്ഥാനമോ ആ രൂപത്തിലുള്ള ആദരവോ സ്ഥാനമാനങ്ങളോ ഒക്കെ ആഗ്രഹിക്കുന്നതിനാണ് ഇറാദത്തു ദുനിയ എന്ന് പറയുക. അതിനുവേണ്ടി ആരെങ്കിലും ദീൻ പഠിച്ചാൽ, ഒരാളൊരു ജോലിക്ക് വേണ്ടിയാണ് ദീൻ പഠിക്കുന്നത്, സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്, പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ രൂപത്തിൽ പഠിച്ച ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു അമലുകൾ ചെയ്യുന്നത്. അത് ഇറാദത്തു ദുനിയയാണ്, ദുനിയാവിനെ ഉദ്ദേശിക്കുക എന്നാണ്. അപ്പൊ ഏത് കർമ്മങ്ങളാണെങ്കിലും ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിശിഷ്യ ദീൻ പഠിക്കുമ്പോഴും ഇഖ്ലാസ് നിർബന്ധമാണ്. ഇഖ്ലാസ് ഇല്ലാത്ത മത പഠനം, അതാണ് ഒന്നാമത്തെ ആഫത്ത്. തഅല്ലുമുൽ ഇൽമി ലിഗൈരി വജീല്ലാഹി തആല. അല്ലാഹു തആല പറഞ്ഞു, മൻ കാന യുരീദു ഹറസൽ ആഖിറ, ആരെങ്കിലും പരലോകത്തെ വരുമാനമാണ്, പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആഗ്രഹിക്കുന്നത് എങ്കിൽ, നസിദ് ലഹു ഫി ഹർസിഹി, അവന്റെ കൃഷിയിൽ നാം വർദ്ധനവ് നൽകും. പരലോകമാണ് ലക്ഷ്യം വെച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിൽ അല്ലാഹു തആല പറയാണ് നാം അവക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വമൻ കാന യുരീദു ഹർസൽ ഹർസ ദുനിയ, ആരെങ്കിലും ദുനിയാവിലെ കൃഷിയാണ്, ദുനിയാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അവൻ അതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, നുഅതിഹി മിൻഹ, ദുനിയാവിൽ നിന്ന് നാം അവന് നൽകും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് അവന് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. ദുനിയാവ് ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച ആളുകൾക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല സൂറത്തു ശൂറയിലെ 20-ാമത്തെ വചനത്തിൽ പറഞ്ഞു. അപ്പോ പരലോകത്തെ ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ദുനിയാവിനെയാണോ ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ദുനിയാവിൽ ചിലതൊക്കെ കൊടുക്കും, പക്ഷേ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് യാതൊന്നും ഉണ്ടാകൂല. അപ്പൊ ഏത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണം. ഈ ദീൻ പഠിക്കുമ്പോൾ തലബുൽ ഇൽമ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. മതം പഠിക്കുക, മതം പഠിക്കാൻ വേണ്ടി പുറപ്പെടുക, മതം ദീൻ അന്വേഷിക്കുക എന്നുള്ളത് ഇബാദത്താണ്, വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ് തലബുൽ ഇൽമ, ഇൽമ പഠിക്കുക, ഇൽമ അന്വേഷിക്കുക എന്നുള്ളത്. അതിൽ ഇഖ്ലാസ് നിർബന്ധമാണ്, എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല, ആരെങ്കിലും ദീൻ പഠിക്കുമ്പോ ഇഖ്ലാസ് ഇല്ല എങ്കിൽ, വജ്ഹുല്ലയല്ല അവന്റെ ലക്ഷ്യമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ശക്തമായി അതിനെ താക്കീത് നൽകിയിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൻ തലബൽ ഇൽമ, ആരെങ്കിലും ദീന് പഠിക്കുകയാണ്, എന്തിനാ പഠിക്കുന്നത്? ലിയുജാരിയ ബിഹിൽ ഉലമാ, പണ്ഡിതന്മാരോട് മത്സരിക്കാൻ, പണ്ഡിതന്മാരോട് കിടപിടിക്കാൻ. ആരെങ്കിലും ദീന് പഠിച്ചാൽ, ഔ ലിയുമാരിയ ബിഹി സുഫഹ, ജാഹിലുകളായ വിഡ്ഢികളായ ആളുകളോട് തർക്കിക്കാൻ വേണ്ടി ആരെങ്കിലും ദീൻ പഠിച്ചാൽ, തർക്കിക്കാൻ വേണ്ടി പഠിക്കുക, അയാളെ തോൽപ്പിക്കാൻ വേണ്ടി പഠിക്കുക. ഔ യസ്രിഫ ബിഹി വുജുഹ അന്നാസി ഇലൈ, ജനങ്ങളുടെ ശ്രദ്ധ തെന്നിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ആരെങ്കിലും ദീൻ പഠിച്ചാൽ. നല്ല ദീനങ്ങളെ പറയുമ്പോൾ ആളുകൾ അവന്റെ പ്രഭാഷണത്തിലേക്കും ക്ലാസ്സിലേക്കും ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി, ആ രൂപത്തിൽ ജനങ്ങളുടെ മുഖം അവനിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ആരെങ്കിലും ദീൻ പഠിച്ചാൽ, അദ്ഖലഹുല്ലാഹു അന്നാറ, അല്ലാഹു തആല നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദീൻ പഠിക്കുമ്പോ ഈ രൂപത്തിലുള്ള ഉദ്ദേശങ്ങളാണെങ്കിലോ അല്ലാഹു തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മതം പഠിക്കുന്ന നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി അല്ലെങ്കിൽ പേടിയോടുകൂടി വായിക്കേണ്ട ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗ ബിഹി വജ്ഹുല്ലാ, ആരെങ്കിലും ഒരു ഇൽമ് പഠിക്കുകയാണ്, ഏതാണ് ആ ഇൽമ്? മിമ്മാ യുബ്തഗ ബിഹി വജ്ഹുല്ലാ, അല്ലാഹുവിന്റെ വജ്ഹു ഉദ്ദേശിക്കപ്പെടേണ്ട, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിക്കപ്പെടേണ്ട ഇൽമ ആരെങ്കിലും തേടിയാൽ. അല്ലാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കപ്പെടുന്ന ഇൽമേതാ? ഇൽമുദ്ദീനിയാണ്, മതവിജ്ഞാനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കപ്പെടേണ്ട, പ്രതീക്ഷിക്കപ്പെടേണ്ട, ആഗ്രഹിക്കപ്പെടേണ്ട ഇൽമ ആരെങ്കിലും തേടിയാൽ, അഥവാ മതവിദ്യാഭ്യാസം അല്ലെങ്കിൽ മതം ആരെങ്കിലും പഠിക്കുകയാണ്, എന്തിനാണ് അവൻ പഠിക്കുന്നത്? ലാ യഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളം മിനദ്ദുനിയ, അവൻ പഠിക്കുന്നത് എന്തിനാ? ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടി, ദുനിയാവിൽ ഏതെങ്കിലും ചരക്ക് ലഭിക്കുന്നതിന് വേണ്ടി. ദുനിയാവിൽ എന്തെങ്കിലും മസായ ലഭിക്കുന്നതിന് വേണ്ടി, ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയാണ് അവൻ പഠിക്കുന്നത്. ദുനിയാവിൽ നിന്ന് വല്ല അറവും വല്ല മസായവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അതിനുവേണ്ടിയാണ് അവൻ ദീൻ പഠിക്കുന്നതെങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ അവന് സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിൽ വല്ലതും കിട്ടാൻ വേണ്ടി, ഇവിടെ വല്ല മെച്ചത്തിനു വേണ്ടിയാണോ ദീൻ പഠിക്കുന്നത്, അവന് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അബൂബക്കർ ഇബ്നുൽ അറബി പോലെ, ഇബ്നുൽ അറബി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഖദ് യകൂനുൽ ഇൽമു ഹലാകൻ അലാ സാഹിബിഹി, ചില സന്ദർഭത്തിൽ ഇൽമ് അത് പഠിക്കുന്ന ആൾക്ക് നാശമായി മാറും. ഖദ് യകൂനുൽ ഇൽമു ഹലാകൻ അലാ സാഹിബിഹി, ദീൻ പഠിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ആ ഇൽമ് അവന് നാശമായി തീരും. ഇദാ തലബഹു ലിഗൈരി വജ്ഹില്ല, അവൻ അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റേതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി ദീൻ പഠിച്ചാൽ അവൻ പഠിച്ച ഇൽമ് അവന് നാശമായി തീരുമെന്ന് ഇബ്നുൽ അറബി റഹിമഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ദീൻ പഠിക്കുമ്പോ ഇഖ്ലാസ് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ ഈ പഠിക്കുന്നത് ആളുകളടിയിൽ ആളാവാനോ ഞാൻ വലിയ പണ്ഡിതനാണെന്ന് അറിയാനോ അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നും ആകാൻ പാടില്ല. എനിക്ക് അള്ളാഹുവിന്റെ സവാബുല്ലാ വജ്ഹുല്ലാ റിദല്ലാ, അള്ളാഹുവിന്റെ പ്രതിഫലവും അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി മാത്രമാണ് ഞാനിത് പഠിക്കുന്നത് എന്ന ചിന്ത ഉണ്ടാകണം. മഹാന്മാരായ സലഫുകൾ ധാരാളം ഈ വിഷയത്തിൽ സംസാരിച്ചതായി കാണാൻ സാധിക്കും. ഇഖ്ലാസിനെ സംബന്ധിച്ച് പഠിക്കുമ്പോ അള്ളാഹു അല്ലാത്ത അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മഹാന്മാരായ സലഫുകൾ വളരെ ശക്തമായി അവർക്കെതിരെ സംസാരിച്ചത് കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ ഹസൻ ഇബ്നുൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കും, ഉഖൂബത്തുൽ ആലിമി, ഒരു ആലിമിന് ലഭിക്കുന്ന ശിക്ഷ, ഒരു ആലിമിന് ലഭിക്കുന്ന ശിക്ഷയാണ് മൗത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ മരണം. ഒരു ആലിമിന് ഉണ്ടാകുന്ന ശിക്ഷയാണ് അവന്റെ ഹൃദയം മരിക്കും, മൗത്തുൽ ഖൽബ്. അപ്പൊ ചോദിക്കപ്പെട്ടു, വമാ മൗത്തുൽ ഖൽബ്, എന്താണ് ഹൃദയം മരിക്കുക, ഹൃദയത്തിന്റെ മരണം, ഹൃദയത്തിന്റെ നാശം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, طلب الدنيا بعمل الاخره, طلب الدنيا بعمل الاخره, ആഖിറത്തിന്റെ പ്രവർത്തനം കൊണ്ട് ദുനിയാവിനെ തേടുക, ആഖിറത്തിന്റെ പ്രവർത്തനമായിരിക്കും പരലോകത്ത് പ്രതിഫലം ആഗ്രഹിക്കപ്പെടേണ്ട പ്രവർത്തനമായിരിക്കും. പക്ഷേ ആ പ്രവർത്തനം കൊണ്ട് എന്ത് ചെയ്യുക, ദുനിയാവ് തേടുക. ദീൻ പഠിക്കാന്നുള്ളത് അതിന്റെ പ്രതിഫലം ആഗ്രഹിക്കേണ്ടത് പരലോകത്താണ് അതിന്റെ പ്രതിഫലം കിട്ടേണ്ടത്. അത് അമലുൽ ആഖിറയാണ് തലബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ, ഇൽമ് തേടുക എന്നുള്ളത് അമലുൽ ആഖിറയാണ്. ആ അമലുൽ ആഖിറത്തിനെ കൊണ്ട് ദുനിയാവിനെ തേടുക, തലബു ദുനിയാ ബി അമലിൽ ആഖിറ, അതാണ് ഒരു ആലിമിന് ലഭിക്കുന്ന ശിക്ഷ. അത് മരണ ഹൃദയത്തെ, ഹൃദയത്തിന്റെ മരണമാണ്, മൗത്തുൽ ഖൽബാണെന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ധാരാളക്കണക്കിന് പണ്ഡിത ഉദ്ധരണികൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ സലഫുകളോട് ചോദിച്ചു, മനിസിഫ്ല, ആരാണ് ഈ അധമന്മാർ, അധമന്മാരായ ആളുകൾ ആരാണ്? ഇപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, സലഫുകളായ ആളുകൾ പറഞ്ഞു, അല്ലദീന കുലൂന ദുനിയാ ബിദ്ദീൻ, ദീനിനെ കൊണ്ട് ദുനിയാവിനെ തിന്ന, അല്ലദീന കുലൂന അദ്ദീന ബിദ്ദീൻ, അദ്ദുനിയ ബിദ്ദീൻ, അല്ലദീന യഅകുലൂന അല്ലദീന യഅകുലൂന ദുനിയാ ബിദ്ദീൻ, ദീനിനെ കൊണ്ട് എന്ത് ചെയ്യുക, ദുനിയാവിനെ തിന്ന എന്ന് പറഞ്ഞാൽ എന്താ, ദുനിയാവിൽ നന്നായി മുതലെടുക്കുക ദീനിനെ കൊണ്ട്, ദീന് പഠിച്ചുകൊണ്ട് ആ പഠിച്ച അതുകൊണ്ട് ആ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ ദുനിയാവിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അതുകൊണ്ട് നേട്ടം കിട്ടും, അതിങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഒരുപാട് സംസാരിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ആഫത്തുൽ ഇൽമിലെ ഒന്നാമത്തെ വിപച്ച അപകടം എന്ന് പറഞ്ഞാൽ, തഅല്ലുമുൽ ഇൽമി ലിഗൈരി വജ്ഹില്ലാഹി തആല. രണ്ടാമത്തെ കാര്യം കിസ്മാനുൽ ഇൽമ്, ഇൽമ് മറച്ചു വെക്കുക, ഇൽമ് മറച്ചു വെക്കുക എന്നുള്ളതും ഇസ്ലാം വളരെ ശക്തമായി താക്കീത് ചെയ്തിട്ടുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകൾ ഈ വിഷയത്തിൽ ധാരാളം കാണാൻ സാധിക്കും. ഇൽമ് മറച്ചു വെക്കുക. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്. അല്ലാഹു തആല വേദഗ്രന്ഥത്തിൽ ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ, വയസ്തറൂന ബിഹി സമനൻ ഖലീല, എന്നിട്ട് അതിനെ ചെറിയ കുറഞ്ഞ വിലക്ക് അതിനെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, ദുനിയാവിന് വേണ്ടി അതിനെ വിൽക്കുന്ന ആളുകൾ, ഉലായിക മയകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവർ അവരുടെ വയറ്റിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന നരകമല്ലാതെ ഒന്നുമല്ല. അവർ നരകമാണ് അവരുടെ വയറ്റിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വലാ യുക്കല്ലിമുഹുമുല്ലാ യൗമൽ ഖിയാമ, അല്ലാഹു തആല അവരോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല. അത്തരം ആളുകളോട് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല. മാത്രമല്ല, വലാ യുസക്കീഹിം, അല്ലാഹു തആല അവരെ ഖിയാമത്ത് നാളിൽ ശുദ്ധീകരിക്കുകയുമില്ല. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരെ യാതൊരു നിലക്കും പരിഗണിക്കുകയില്ല. അല്ലാഹു അവരിൽ നിന്ന് മാറിപ്പോകും, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ആർക്കാണത്? ഇൽമിനെ മറച്ചു വെക്കുന്ന, അല്ലാഹു തആല വേദഗ്രന്ഥത്തിൽ ഇറക്കിയിട്ടുള്ള കാര്യങ്ങളെ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അല്ലാഹു തആല വേദഗ്രന്ഥത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുക. ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചു, ഈ കാര്യം യഹൂദി നസ്രാണികളെ, ജൂതന്മാരുടെയും നസ്രാണികളുടെയും പണ്ഡിത പുരോഹിതന്മാരെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിലും ഹക്ക് മറച്ചു വെക്കുന്ന ആരെയും ഇതിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹക്ക് മറച്ചു വെക്കുക, ദീനുള്ള കാര്യം മറച്ചു വെക്കുക, പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നാളെ പരലോകത്തെ അവരെ പരിഗണിക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല, അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട്, അവരെ ശുദ്ധീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അല്ലാഹു ഇറക്കിയിട്ടുള്ള ആ ഇൽമിനെ മറച്ചു വെക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹു തആല ശപിച്ചുകൊണ്ടിരിക്കും, അവരെ അല്ലാഹു തആല ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന വിഷയമാണ് കിസ്മാനുൽ ഇൽം, ഇൽമിനെ മറച്ചു വെക്കുക. അള്ളാഹു തആല വേദഗ്രന്ഥത്തിലൂടെ ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു തആല ദീനായി ഇറക്കിയിട്ടുള്ള കാര്യങ്ങളെ മറച്ചു വെക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹു തആല വളരെ ശക്തമായി താക്കീത് നൽകിയിട്ടുള്ള വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലായിക യൽഅനുഹുമുല്ലാ വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു തആല കൃത്യമായി കിതാബിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ, അല്ലാഹു തആല പ്രമാണമായി നേർമാർഗമായി വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് കൃത്യമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അതിനെ മറച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹു തആല ശപിക്കുന്നതാണ്, ശപിച്ചുകൊണ്ടിരിക്കുന്നു. വയൽഅനുഹുമുൽ ലാഇനൂൻ, അതുപോലെ തന്നെ ശപിക്കുന്ന ആളുകളും ശപിച്ചുകൊണ്ടിരിക്കുന്നു, മലായിക്കത്തുകളും മുഅ്മിനുകളുമാണ് ഈ ലൈനൂൻ എന്നതിന്റെ വിശദീകരണം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ ശപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഹക്ക് മറച്ചു വെക്കുക, ഇൽമിനെ മറച്ചു വെക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന, മലായിക്കത്തുകളുടെ ശാപം ലഭിക്കുന്ന, സത്യവിശ്വാസികളുടെ ശാപം ലഭിക്കുന്ന വിഷയമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരിക്കലും മനസ്സിലാക്കിയ സത്യം തുറന്നു പറയാൻ നമുക്ക് യാതൊരു തടസ്സം ഉണ്ടാകരുത്. മഹാന്മാരായ സലഫുകൾ ഇത് ധാരാളമായി വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ശക്തമായ താക്കീത് നൽകിയതായി കാണാൻ സാധിക്കും. ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, ഇയ്യാകും വ കിസ്മാനുൽ ഇൽം, നീ ഇൽമിനെ മറച്ചു വെക്കുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്നഹു ഹലകതുൻ, അത് നാശമാണ്, നിന്നെ നശിപ്പിക്കുന്ന കാര്യമാണ് ഇൽമിനെ മറച്ചു വെക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സഹിയായ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ള പറയാണ്, മൻ സുഇല അൻ ഇൽമിൻ, ആരോടെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചു, ആരെങ്കിലും ഒരു കാര്യം ചോദിക്കപ്പെട്ടാൽ, ഫകതമഹു, എന്നിട്ടത് അവൻ മറച്ചു വെച്ചു, അവൻ അറിവുണ്ടായിട്ട് കൂടി അത് മറച്ചു വെച്ചാൽ, ഉൽജിമ യൗമൽ ഖിയാമത്തി ബിലിജാമി മിനന്നാർ, ബിലിജാമി മിന്നാർ, നരകത്തിൽ നിന്നുള്ള ജീനി ഖിയാമത്തു നാളിൽ അവനെ ധരിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചിട്ട് അറിവുണ്ടായിട്ട് കൂടി അത് മറച്ചു വെച്ചാൽ ഉൽജിമ യൗമൽ ഖിയാമ ബിലിജാമി മിന്നാർ, നരകത്തിലുള്ള ജീനി കൊണ്ട് അവൻ ഖിയാമത്ത് നാളിൽ അവനെ ധരിപ്പിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അവര് കാര്യം ചോദിച്ചിട്ട് അത് അറിഞ്ഞിട്ട് അത് അവൻ എന്ത് ചെയ്യുന്നില്ല, അവന് പറഞ്ഞുകൊടുക്കാതെ, ചോദിച്ച വ്യക്തിക്ക് പറഞ്ഞുകൊടുക്കാതെ മറച്ചു വെച്ചവന്റെ സ്ഥിതിയാണ് റസൂലുള്ള പറഞ്ഞു. പിന്നെ ഒരാൾ ചോദിച്ചിട്ടില്ലെങ്കിലും പഠിച്ച ഇൽമ് മറച്ചു വെച്ചവനെ സംബന്ധിച്ചോട് റസൂലുള്ള പറഞ്ഞു, മൻ ഖതമ ഇൽമൻ, ആരെങ്കിലും ഇൽമ് മറച്ചു വെച്ചാൽ, അൽജമഹുല്ലാഹു യൗമൽ ഖിയാമ ബിലിജാമി മിന്നാർ, അല്ലാഹു തആല അവനെ ഖിയാമത്തു നാളിൽ നരകത്തിൽ നിന്നുള്ള ഒരു ജീനി അവനെ ധരിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ദീന് മറച്ചു വച്ചാൽ അല്ലെങ്കിൽ ഇൽമ മറച്ചു വച്ചാൽ അവന് കിട്ടുന്ന ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. വേറെയും ഒരുപാട് കാര്യങ്ങൾ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞത് ഈ കാണാൻ സാധിക്കും. റസൂലുള്ള പറയാൻ മസലുൽ ലദി യതഅല്ലമുൽ ഇൽമ, ഒരു ഇൽമ പഠിക്കുന്നവന്റെ ഉദാഹരണം, അവന് ഇൽമ പഠിക്കുന്നുണ്ട് പക്ഷേ സുമ്മ ലാ യുഹദ്ദിസു ബിഹി, പക്ഷേ അവൻ എന്ത് ചെയ്യുന്നില്ല, അത് ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല, അതാർക്കും തഹദീസ് നടത്തുന്നില്ല, മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അവന്റെ ഉദാഹരണം കമസലിൽ ലദി യക്നിസുൽ കൻസ, ഒരു മനുഷ്യന്റെ ഉദാഹരണം പോലെയാണ്. അവൻ എന്താണ്, അവൻ സമ്പത്ത് ഒരുപാട് നിധി ഒരുപാട് ശേഖരിച്ചു വെക്കുന്നുണ്ട് പക്ഷേ ഫലാ യുൻഫിഖു മിൻഹു, അതിൽ നിന്ന് യാതൊന്നും ശേഖരിക്കുന്നില്ല, യാതൊന്നും ചെലവഴിക്കുന്നില്ല. ഒരുപാട് നിധി ശേഖരങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂട്ടുന്നു, നിധികളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നു, ഒരുപാട് സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടുന്നു, പക്ഷേ ഫലായും ഫിഖു മിൻഹു, അതിൽ നിന്നൊന്നും ചെലവഴിക്കാത്ത അവസ്ഥ അവനെ പോലെയാണ്. ഒരുപാട് പഠിച്ചിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാത്തവന്റെ ഉദാഹരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇൽമ മറച്ചു വെക്കാൻ പാടില്ല. മറച്ചു വെച്ചതിന്റെ അപകടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിനെ ഓതിയ വചനങ്ങളിൽ ഉള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ, വളരെയധികം മഹാന്മാരായ സലഫുകൾ കിസ്മാനുൽ ഇൽമിനെ വല്ലാതെ പേടിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരൊക്കെ വസിയത്ത് ചെയ്തിരുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ല, ബല്ലിഗു അന്നി വലൂ ആയ, ഒരായത്താണെങ്കിലും നിങ്ങൾ അത് എത്തിക്കണം. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വിദായിന്റെ സമയത്ത് ഫലിയുബല്ലിഗി ശാഇദുൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ എത്തിക്കട്ടെ. അങ്ങനെ ധാരാള കണക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ശ്രേഷ്ഠതകളും പറഞ്ഞിട്ടുണ്ട്. മൻ ദല്ലഅ അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, നന്മ അറിയിച്ചു കൊടുക്കുന്ന ആൾക്ക് ചെയ്തവന്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ നിലക്ക് പറഞ്ഞുകൊടുക്കാൻ, മറ്റുള്ളവർക്ക് നന്മ അറിയിച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. മഹാന്മാരായ സലഫുകളും അങ്ങനെയായിരുന്നു. അവർ അവരുടെ ശിഷ്യന്മാർക്ക് അത് ഉപദേശിക്കാറുണ്ട്. സലീം ഇബ്നു ആമിർ റഹിമഹുല്ലാ, അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം അബു ഉമാമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാൻ, കാന അബു ഉമാമത യുഹദ്ദിസുനാ ഫയുക്സിറു, അബു ഉമാമ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരും, ഫയുക്സിറു ധാരാളമായി പറഞ്ഞു തരും, അത് വർദ്ധിപ്പിക്കും, ധാരാളമായി ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരാറുണ്ട് അബു ഉമാമ അൽബാഹിലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബു ഉമാമ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കും, അഖൽതും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ പറയും, സലീം ഇബ്നു ആമിർ റഹിമഹുല്ലാ പറയാണ്, ഞങ്ങൾ പറയും അതെ നഅം, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടാൽ അബു ഉമാമ റളിയല്ലാഹു അൻഹു പറയും, ബല്ലിഗു അന്നാ ഫഖദ് ബല്ലഗ്നാകും, നിങ്ങൾ എന്നിൽ നിന്ന് നമ്മളിൽ നിന്ന് അത് എത്തിക്കുക, മറ്റുള്ളവർക്ക് തബ്ലീഗ് നടത്തുക, നാം നിങ്ങൾക്കത് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ മറച്ചു വെക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖാസിം റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അവർ ഇമാം മാലിക്, ഇമാമുൽ മദീന അബു അബ്ദില്ല മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, അവരിൽ നിന്ന് ഹദീസ് പഠിച്ച് തിരിച്ചു പോരുന്ന വേളയിൽ ഇമാം മാലിക് അവർക്ക് നൽകുന്ന വസിയത്ത് കാണാൻ സാധിക്കും. അവർ ഇമാം മാലിക് റഹിമഹുല്ലാ തന്റെ ശിഷ്യന്മാരോട് പറയാൻ, ഇബ്നുൽ ഖാസിം റഹിമഹുല്ലാ അടക്കമുള്ള ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വൻഷുറു ഹാദൽ ഇൽമ, ഇൽമിനെ നിങ്ങൾ പ്രചരിപ്പിക്കണം, വഅല്ലിമൂഹു, നിങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്, വലാചറ്റുമൂഹു, അത് നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല, അത് നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് മഹാനായ ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ പണ്ഡിതന്മാർ ഈ നിലക്ക് ഇൽമു മറച്ചു വെക്കരുത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇൽമു മറച്ചു വെക്കുന്നതിനെ സംബന്ധിച്ച് നീ സൂക്ഷിക്കണം എന്നൊക്കെ ധാരാളം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെട്ട, കൃത്യമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മറച്ചു വെക്കാൻ പാടില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഇവിടെ. ദീനാണ്, മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ദീനിലെ എല്ലാ കാര്യവും പഠിക്കണം. ദീനിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, മറച്ചു വെക്കേണ്ട യാതൊന്നുമില്ല. അത് പറയണ്ട, ഇത് പറയണ്ട, അത് പഠിക്കണ്ട, ഇത് പഠിക്കണ്ട എന്ന് പറയാൻ പറ്റൂല. ദീനിൽ എല്ലാം പഠിക്കണം, പക്ഷെ അതിനൊരു തെർത്തീപുണ്ട്, ഓർഡർ ഉണ്ട്. ദീനിലേക്ക് ആദർശത്തിലേക്ക് വന്ന ആള് ആദ്യം തന്നെ പഠിക്കേണ്ടത് കൃത്യമായ തൗഹീദും വിശ്വാസപരമായ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് കരുതി ആളുകൾ, അല്ലെങ്കിൽ പുതുമക്കാരുണ്ട് എന്ന് കരുതി മറ്റു ഒരുപാട് വിഷയങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ദീനിലേക്ക് പ്രവേശിച്ച, ആദർശത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ പുതുമുഖക്കാരെ കണ്ടിട്ട് നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. ഇസ്ലാമിലേക്കും ആദർശത്തിലേക്കും ദീനിലേക്കും എന്നും പുതുമക്കാരുണ്ടാകും. ഓരോ ദിവസവും ഒരു പക്ഷേ പുതുമക്കാരുണ്ടാകും. അവരെ പരിഗണിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന, ആദർശത്തിലേക്ക് വന്ന ആളുകൾ അവരെ പരിഗണിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അവർ പഠിക്കേണ്ടതായ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതുമുഖങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആ രൂപത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. അവരുണ്ടെന്ന് കരുതി നമ്മൾ പഠിക്കേണ്ടത് മറച്ചു വെക്കാനും പാടില്ല. അവരെന്നും ഉണ്ടാകും, അത് ഏത് ആദർശത്തിലാണെങ്കിലും യഥാർത്ഥ ഹക്കിലേക്ക് എന്നും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അവർ ആ സമയത്ത്, ആ വരുന്ന സമയത്ത് അവർ പുതുമുഖങ്ങളാണ്. അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആദ്യത്തെ തെർത്തീപ് അനുസരിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ അവരെ കാത്ത് നമ്മൾ ഒരുപാട് കാര്യം പഠിക്കാതിരിക്കാൻ പറ്റൂല. അവരെ വിചാരിച്ചിട്ട് പണ്ഡിതന്മാരായ ആളുകൾ വർഷങ്ങൾ മുമ്പ് ദീനിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കാനും പാടില്ല. ജനങ്ങൾ എന്താ വിചാരിക്കുക, എതിരാളികൾ എന്താ വിചാരിക്കുക, അന്യമതസ്ഥരെന്താ വിചാരിക്കുക, മറ്റു സമുദായക്കാരെന്താ വിചാരിക്കുക, ഇന്ന ആളുകൾ എന്താ വിചാരിക്കുക എന്നൊന്നും കരുതി ആളുകളെ പേടിച്ചു നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ വിഷയമാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുതുബ പറയാൻ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലാ യംനഅ അൻ റജുലൻ ഹൈബത്തുൻ നാസി അൻ യഖൂല ബിഹഖിൻ ഇദാ അലിമഹു. ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി ആ സത്യം പറയാൻ അവന് തടസ്സമാകരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തടസ്സമാകാൻ പാടില്ല, അവന് തടസ്സമാകാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി കൊണ്ട് സത്യം മൂടി വെക്കാൻ പാടില്ല. ഹക്കാണോ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി ദലായിലുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യം അത് നമ്മൾ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ കിച്മാനുൽ ഇൽമിനുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ ആഫത്ത് കിച്മാനുൽ ഇൽമാണ്. മൂന്നാമത്തേത് അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമിൻ. അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമിൻ, ഇൽമില്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുക, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാത്ത കാര്യങ്ങൾ പറയുക, അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമക്കുക, അത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. ഇൽമിന്റെ അപകടമാണ്, പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയ. അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയുക. സൂറത്തുൽ മുസമ്മിൽ നമ്മളെല്ലാവരും പഠിച്ച് പാരായണം ചെയ്തിട്ടുള്ള ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല പറയുന്നത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സംബന്ധിച്ച് വല്ലതും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്ത, ഞാൻ വഹി കൊടുക്കാത്ത വല്ല കാര്യവും ദീനായിക്കൊണ്ട് നമ്മുടെ പേരിൽ പറഞ്ഞാൽ, ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ, അവനെ നാം വലത് കൈ കൊണ്ട് പിടിക്കും. സുമ്മ ലഖത്അനാ മിൻഹു അൽ വതീൻ, അദ്ദേഹത്തിന്റെ ജീവനാടി നമ്മൾ മുറിച്ചു കളയും. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, ഒരാൾക്കും അത് തടയാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറഞ്ഞതെങ്കിലും അള്ളാഹ് പറയാൻ, ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ, വലത് കൈ കൊണ്ട് നാം അവനെ പിടിക്കും. സുമ്മ ലഖത്അനാഹു മിൻഹു മിൻഹുൽ വതീൻ, അവന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹുവിന്റെ പേരിൽ ഒന്നും അനുവാദമല്ലാതെ പറയാൻ പറ്റൂല. നമ്മൾക്കും അത് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമിയാണ്, അവൻ ഏറ്റവും വലിയ ദുലുമായിട്ടുകൊണ്ടാണ് അള്ളാഹു തആല പറയുന്നത്. ഫമൻ അളമു മിമ്മനി ഫ്തറ അല അല്ലാഹിൽ കദിബ് വഹുവ യുദഅ ഇല ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഫമൻ അളമു മിമ്മനി ഫ്തറ അല അല്ലാഹിൽ കദിബ്, അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്തത് പറയുക, കെട്ടിച്ചമച്ച് പറയുക എന്നുള്ളത് ആഫാത്തുൽ ഇൽമിൽ പെട്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിയാത്തതും കെട്ടിച്ചമച്ച് പറയുന്നതും അത് എത്തുന്നത് അള്ളാഹുവിലേക്കാണ്. കാരണം വമാ യൻതിഖു അനിൽ അഹ്‌വാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, മസ്ദർ അള്ളാഹുവിലാണ്, അള്ളാഹുവിലേക്കാണ് എല്ലാ കാര്യങ്ങളും, ദീനായിട്ടുള്ള കാര്യങ്ങൾ അത് ചെന്നെത്തുന്ന അള്ളാഹുവിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ എത്തുന്നത് അള്ളാഹുവിലേക്കാണ്. റസൂലുള്ള പറഞ്ഞല്ലോ, മുത്തവാത്തിറായ ഹദീസാണ്, ധാരാളക്കണക്കിന് സനദുള്ള ഹദീസാണ്, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ അല്ലെങ്കിൽ മൻ കദബ അലയ്യ, രണ്ടും പറയാ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ പേരിൽ കരുതി കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ്, ഒരു മഖഅദ് ഒരുക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ നമ്മൾ ദീനായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, കെട്ടിച്ചമക്കാൻ പാടില്ല. അപ്പോ വിശുദ്ധ ഖുർആനും ഹദീസും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നർത്ഥം. നമ്മുടെ റഅ്യ് അനുസരിച്ച്, നമ്മുടെ അഭിപ്രായം ബുദ്ധി അനുസരിച്ച് വ്യാഖ്യാനിക്കാനോ പറയാനോ പാടില്ല, ഇത് ഹലാലാണ്, ഇത് ഹറാമാണ്, ഇത് മക്രൂഹാണ് എന്നിങ്ങനെ വിധികള് അഹ്കാമുകൾ നമുക്ക് പറയാൻ പറ്റൂല. കാരണം ദീന ശാരി അല്ലാഹുവാണ്, അള്ളാഹുവാണ് മതനിയമങ്ങൾ ഉണ്ടാക്കാൻ, അള്ളാഹുക്ക് മാത്രമേ അവകാശമുള്ളൂ, അത് വേറെ ആർക്കും അവകാശമല്ല. അതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമിൻ. നാലാമത്തെ ഒരു അപകടം അൽ കിബ്റു വൽ ഉജുബ്, പഠിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട, അഹങ്കാരവും ദുരഭിമാനവും, അത് പഠിക്കുന്ന ആൾക്ക് ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസ് മതി, لا يدخل الجنه من كان في قلبه مثقال ذره من كبر, അഹങ്കാരത്തിന് ഒരു ذره, ഒരു അണു, വളരെ കുറഞ്ഞ ഒരു അളവാണത്, അതുണ്ടെങ്കിൽ പോലും അത് ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇന്ന അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളെ, ദുരഭിമാനികളെ, അഹംഭാവികളെ അല്ലാഹുക്ക് ഇഷ്ടമല്ല, അല്ലാഹുക്ക് വെറുപ്പാണ്. അപ്പോ ഒരിക്കലും ഏത് കർമ്മങ്ങളിലും ഒരു സന്ദർഭത്തിലും സത്യവിശ്വാസിക്ക് അഹങ്കാരം ഭൂഷണമല്ല. ദീന് പഠിച്ച ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം, അത്യാവശ്യമൊക്കെ എനിക്ക് ഇൽമായിട്ടുണ്ട്, ഞാൻ കുറച്ച് ഇബാറത്തുകളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്, കുറച്ച് സൂറത്തുകളൊക്കെ ഹിഫുലുണ്ട്, കുറച്ച് ഹദീസുകളൊക്കെ സനദോടുകൂടി മനപ്പാടാക്കിയിട്ടുണ്ട്, അർബഊന നബീവ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന രൂപത്തിലൊക്കെ സാധാരണക്കാര ആളുകളടിയിൽ കുറച്ച് അഹങ്കാരം നടിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ ദുർബലന്മാരാണ്. ഒരിക്കലും നമ്മൾക്കൊന്നും ഇൽമ കൊണ്ട് അഹങ്കരിക്കാൻ യാതൊരു അവകാശമില്ല. അഹങ്കാരം ഒരിക്കലും സൃഷ്ടിക്ക് യോജിച്ചത് അള്ളാഹുവിന്റെ അവകാശമാണ്. ഇൽമ കൊണ്ട് അഹങ്കരിക്കാൻ നമ്മൾക്ക് യാതൊരു അവകാശമില്ല. നമ്മൾ പണ്ഡിതന്മാരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ധാരാളക്കണക്കിന് ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫുള്ള പണ്ഡിതന്മാരാണ്, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ. നാളെ ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അഹങ്കരിക്കാൻ പറ്റും? ഒരിക്കലും അത് പറ്റൂല. നമ്മൾ അറിവ് തേടും തോറും, അറിവ് പഠിക്കും തോറും നമ്മുടെ വിനയം കൂടണം. തവാള ഇദാ മാനിൽത ഫിൻ നാസി റിഫഅതൻ ഫഇന്ന റഫിഅൽ ഖൗമി മൻ യതവാളഉ എന്നാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത്. തവാള ഇദാ മാനിൽത ഫിൻ നാസി റിഫഅതൻ, ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം നിനക്ക് കിട്ടിയാൽ ജനങ്ങൾ നിന്നെ ബഹുമാനിക്കുന്നു, നിന്നെ നിനക്കൊരു സ്ഥാനം നൽകുന്നു, നീ കുറച്ച് പഠിച്ച ആളാന്നുള്ളവർക്ക് വല്ല സ്ഥാനവും നൽകിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിനക്കൊരു സ്ഥാനവും കിട്ടിയാൽ നീ വിനയം കാണിക്കണം. കാരണം ഫഇന്ന റഫിഅൽ ഖൗമി മൻ യതവാളഉ, ഒരു സമൂഹത്തിൽ ഏറ്റവും ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി വിനയം കാണിക്കുന്ന ആളാണ്, അവർക്കാണ് സ്വർഗവുമുള്ളത്. തിൽക ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ദുനിയാവിൽ ഫസാദ് ഉദ്ദേശിക്കാത്ത, ഉലുവ് ഉദ്ദേശിക്കാത്ത, ഔന്നിത്യം ഉദ്ദേശിക്കാത്ത ആളുകൾക്കാണ് പരലോക ഭവനമുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിനയം കാണിക്കുക പഠിക്കുന്ന ആളുകൾ, തുല്ലാബുൽ ഇൽം, വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അഹങ്കാരവും അതുപോലെ തന്നെ ഉജുബ്, ദുരഭിമാനവും നമ്മുടെ പിടികൂടാൻ പാടില്ല. വിനയത്തോടുകൂടിയായിരിക്കണം നമ്മുടെ പഠനം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ് തഅല്ലമുൽ ഇൽമ, തഅല്ലമു അൽ ഇൽമ, നിങ്ങൾ ഇൽമ പഠിക്കണം. തഅല്ലമു അൽ ഇൽമ, നിങ്ങൾ ഇൽമ പഠിക്കണം. വഅല്ലിമുഹുന്നാസ, അത് നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇൽമ പഠിക്കണം, അത് നിങ്ങൾക്ക് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് വതഅല്ലമൂലഹുൽ വഖാറ വസ്സകീന, നിങ്ങൾ ഇൽമിനു വേണ്ടി വഖാറും സകീനത്തും പഠിക്കണം. ഇൽമിനോടൊരു ഗാംഭീര്യം, അച്ചടക്കം, അതൊക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് വതവാളഉ ലിമൻ തഅല്ലംതു മിൻഹു, നിങ്ങൾ ആരിൽ നിന്നാണ് ദീൻ പഠിച്ചത്? ആ ഗുരുനാഥനോട് നിങ്ങൾ വിനയം കാണിക്കണം. വലിമൻ അല്ലംതുമൂഹു, വലിമൻ അല്ലംതുമൂഹു, നിങ്ങൾ ആർക്കാണ് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരോട് നിങ്ങൾ വിനയം കാണിക്കണം. നിങ്ങൾ നിങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചിട്ടത്? ആ ഗുരുനാഥന്മാരിൽ നിന്ന്. ഗുരുനാഥന്മാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിനയം കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളോടും നിങ്ങൾ വിനയം കാണിക്കണം. വലാ തകൂനു ജബാബിറത്തൽ ഉലമ, നിങ്ങൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പോക്കിരികളാകരുത്, അല്ലെങ്കിൽ അഹങ്കാരികളായ പണ്ഡിതന്മാരാകരുത് നിങ്ങൾ. വലാ തകൂനു ജബാബിറത്തൽ ഉലമ, ഉലമാക്കളുടെ കൂട്ടത്തിലെ പോക്കിരികളാകരുത്, അഹങ്കാരികളാകരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ നാലാമത്തെ കാര്യം അൽ കിബ്റു വൽ ഉജ്ബ്, അഹങ്കാരവും ദുരഭിമാനവുമാണ്. അഞ്ചാമത്തെ ഒരു കാര്യം ഫഖ്ദുൽ ഖശിയത്തി ഫീഹി. ഷെയ്ഖ് റസ്ലാൻ അദ്ദേഹത്തിന് ആഫാത്തുൽ ഇൽമ എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടില്ല തലവാചകങ്ങളാണ് ഈ ആഫാത്തുൽ ഇൽമിലെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. ഫഖ്ദുൽ ഖശിയത്തി ഫീഹി, ഇൽമ പഠിക്കുമ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി നഷ്ടപ്പെടുക, ഭയഭക്തി ഇല്ലാതെയാവുക എന്നുള്ളതാണ്. കുറെ ദീൻ പഠിച്ചിട്ടും അള്ളാഹനെ പേടിയില്ല, അതുണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ഫാത്തിറിൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, അള്ളാഹുവിനെ പേടിക്കുന്നവർ പണ്ഡിതന്മാർ മാത്രമാണ്. ഖശിയത്തുള്ളവർ, ഖശിയത്തുള്ള ഉള്ളവർ പണ്ഡിതന്മാർ മാത്രമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, പഠിച്ച ആളുകൾക്കാണ് അള്ളാഹുവിനോട് ഖശിയത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ഖശിയത്ത് എന്ന് പറഞ്ഞാൽ പേടി എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് അർത്ഥം പറയുക. യഥാർത്ഥത്തിൽ ഖൗഫ് എന്നുള്ളതും പേടി എന്നാണ്. ഈ ഖൗഫും ഖശിയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. സാധാരണക്കാരായ പഠിക്കാത്ത ആളുകൾക്കും എന്തുണ്ടാകും? പഠിച്ചവനെ പേടി ഉണ്ടാകും, അതിന് ഖൗഫുള്ള എന്നാ പറയാം. പക്ഷെ ഖശിയത്തുള്ള എന്ന് പറയണമെങ്കിൽ ആ പേടി, ഖശിയത്ത് എന്നുള്ള അതിലുള്ള പേടി, ഖൗഫുൻ മബ്നിയുൻ അലൽ ഇൽമ്, ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ്. ഇൽമിന്റെ അടിസ്ഥാനം കൃത്യമായി അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ച്, അള്ളാഹുവിന്റെ ഹുദൂദുകളെ, വിധിവിലക്കുകളെ സംബന്ധിച്ച് പഠിച്ച്, അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഫറായിദുകളെ സംബന്ധിച്ച് പഠിച്ച്, കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ പേടിക്കുന്നതിനാണ് എന്ത് പറയാം? ഖശിയത്ത് എന്ന് പറയാം. അപ്പൊ ആ നിലക്ക് എന്താണ്? ഖശിയത്തുള്ളവർ പണ്ഡിതന്മാർ മാത്രമാണ്, പഠിച്ച ആളുകൾ മാത്രമാണ്. പഠിച്ചവർക്ക് മാത്രമേ അങ്ങനെ ഖശിയത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പഠിക്കാത്ത ആളുകൾക്ക് പേടി ഉണ്ടാകും പഠിച്ചവനെ. ആ പേടി എന്താണ്? ഖൗഫാണ്. ഖശിയത്ത് എന്നാണെങ്കിൽ അത് ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. അപ്പോ പണ്ഡിതനാണോ പഠിച്ച ആളാണോ, അയാൾക്ക് പഠിച്ചവനെ പേടി ഉണ്ടാകണം, അള്ളാഹുവിനെ പേടി ഉണ്ടാകണം. അതില്ലാതിരിക്കുക എന്നുള്ളത് ആഫാത്തുൽ ഇൽമിൽ പെട്ടതാണ്. ഇൽമ് പഠിച്ചിട്ട് ആ ഇൽമിന്റെ ഒരു അപകടമാണ് ഈ പറഞ്ഞിട്ടുള്ള, വിപത്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, അള്ളാഹിനെ സംബന്ധിച്ച് പേടിയില്ലാതിരിക്കുക എന്നുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം കാണാൻ സാധിക്കും, ലൈസൽ ഇൽമു അൻ കസറത്തിൽ ഹദീസ്, ധാരാളം ഹദീസുകൾ പഠിക്കുക, ധാരാളം ഹദീസുകൾ മനഃപ്പാഠമാക്കുക എന്നുള്ളതല്ല ഇൽമ്. വലാക്കിന്നൽ ഇൽമ, മറിച്ച് ഇൽമ് എന്ന് പറഞ്ഞാൽ അൻ കസറത്തിൽ ഖശിയ, ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധാരാളമായി പേടിക്കുക എന്നുള്ളതാണ്. കുറെ ഹദീസ് പഠിച്ചിട്ട് അള്ളാഹിനെ പേടിയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഹദീസുകൾ കൂടുതൽ ധാരാളമായി ഉദ്ധരിക്കുക, പഠിക്കുക എന്നുള്ളതല്ല ഇൽമ്. വലാക്കിന്നൽ ഇൽമ അൻ കസറത്തിൽ ഖശിയ, ഇൽമ് വരേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നന്നായിട്ടുള്ള പേടിയിൽ നിന്നാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ദീൻ പഠിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിയുള്ള ആളുകളായിരിക്കണം. പഠിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ പേടിയില്ലെങ്കിൽ അത് ഇൽമിന്റെ ഒരു വിപത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുപോലെ തന്നെ അള്ളാഹു തആല ഒക്കെ വിശുദ്ധ ഖുർആനിൽ പലനിലക്കും അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം മുജാഹിദ് റഹിമഹുള്ള പറയുന്നുണ്ട്, ഇന്നമൽ ആലിമു മൻ ഖശിയ അല്ലാഹ തആല. ആലിം എന്ന് പറഞ്ഞാൽ ആരാ? അവൻ അള്ളാഹുവിനെ പേടിക്കുന്നവൻ മാത്രമാണ്. അള്ളാഹുവിനെ പേടിച്ചാൽ മാത്രമേ ഒരാൾക്ക് ആലിമാകാൻ കഴിയുള്ളൂ. ആലിമാണെങ്കിൽ യഥാർത്ഥ ആലിമാണോ അവൻ അള്ളാഹുവിനെ പേടിച്ചിരിക്കും എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. പഠിക്കുന്ന ആളുകൾ, കൃത്യമായി പഠിക്കുന്ന ദീൻ പഠിക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിനെ പേടിച്ചിരിക്കണം എന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ റബി ഇബ്നു അനസ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, മല്ലം യഖ്ഷ അല്ലാഹ ഫലൈസ ബി ആലിം. അള്ളാഹിനെ പേടിക്കാത്തവൻ ആലിമല്ല, പഠിച്ചവനല്ല. പഠിച്ചവൻ അള്ളാഹുവിനെ പേടിക്കും. ഈ പറഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം എന്താ? കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് അമലിലേക്ക് വരണം, നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനത്തെ ചില ആളുകൾ ധാരാളമായി പഠിക്കും, മനസ്സിക്ക് ഇറങ്ങൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഖ്വാമൻ യഖ്റഊന അൽഖുർആൻ. ചില ആളുകളുണ്ട്, അവർ ഖുർആനൊക്കെ ഓതും, പക്ഷേ ആ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുടി ഇങ്ങോട്ട് ഇറങ്ങൂല, അതിന്റെ അടിക്ക് ഇറങ്ങൂല. അങ്ങനെ ചില ആളുകളുണ്ട്, ഖുർആൻ ഇങ്ങനെ ധാരാളമായി പാരായണം ചെയ്യും, പക്ഷേ ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയുടെ അടിയിലേക്ക് അത് ഇറങ്ങൂല, ഹൃദയത്തിലേക്ക് ഇറങ്ങൂല. ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ ഉപകാരം കിട്ടാം. ഇതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശേഷം പറയാൻ, വലാകിൻ ഇദാ വഖഅ ഫിൽ ഖൽബ് ഫറസഖ ഫീഹി, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും അത് ഹൃദയത്തിൽ രൂഢമൗലമാവുകയും ചെയ്താൽ, നഫഅ സ്വാഹിബഹു, ആ പഠിച്ച ആൾക്ക് അതിന്റെ ഉപകാരം ഉണ്ടാകും. അല്ലാതെ വെറുതെ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവന് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പഠിച്ച ആളുകൾ എന്ത് ചെയ്യണം? അവന്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ കൃത്യമായ മാറ്റമുണ്ടാകണം, അതിന്റെ ഫലമായി അമലുകൾ ഉണ്ടാകണം. പഠിച്ചിട്ട് അമലില്ലാത്ത അവസ്ഥയും ആഫത്തുൽ ഇൽമാണ്. ഈ ഫഖദുൽ ഖശിയത്തി ഫീഹി എന്നതിൽ അതൊക്കെ പെടും. പഠിച്ചിട്ടുണ്ടോ? കൃത്യമായി അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകണം, അവന് അമലുണ്ടാകണം. അൽ ഇൽമു യഖ്തദി അൽ അമൽ, ഇഖ്തിലാഉൽ ഇൽമി അൽ അമല. ഇൽമു അമലിനെ തേടുന്നു, ഇൽമിന്റെ തേട്ടം അമലാണ്. ഇൽമും അമലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇൽമുണ്ടായിട്ട് അമലില്ലാത്തവൻ അവനെ സംബന്ധിച്ചിടത്തോളം യഹൂദികളോട് തശാബുള്ളവനാണ്. അതുപോലെ തന്നെ അമലിന്റെ ഇൽമില്ല എങ്കിൽ അവൻ നസ്രാണികളോട് തശാബു സാദൃശ്യപ്പെട്ടവനാണ് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അമലാക്കണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ഒരുപാട് പഠിച്ചിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പേടിയില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അത് ആഫത്തുൽ ഇൽം, ഇൽമിന്റെ ആഫാത്തുകളിൽപ്പെട്ട, വിപത്തുകളിൽപ്പെട്ട ഒന്നാണ്. ആറാമത്തെ ഒരു കാര്യം, അൽ മിറാഉ വൽ മുഖാസമതു വൽ ജിദാൽ, ഇൽമിന്റെ ഒരു ആഫത്താണ് അനാവശ്യമായ തർക്കങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ നസീഹത്തില്ലാത്ത സംവാദങ്ങളും, ജിദാലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന അബ്ഗല റിജാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഉറപ്പുള്ള മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ, അൽ അലദ്ദുൽ ഖസിം, വെറുതെ അനാവശ്യമായി ധാരാളമായി തർക്കിക്കുന്നവനാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? അൽ അലദ്ദുൽ ഖസിം, ധാരാളമായി വെറുതെ അനാവശ്യമായി തർക്കിക്കുന്നയാൾ. അവർക്ക് അള്ളാഹ്, അത്തരം ആളുകളെ അള്ളാഹ്ക്ക് വെറുപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തർക്കം എന്നുള്ളത്, അനാവശ്യമായി തർക്കിക്കുക, കുതർക്കികളാവുക എന്നുള്ളത് ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. തുല്ലാബുൽ ഇൽം, പഠിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിച്ചിട്ട് എന്തെങ്കിലും രണ്ടക്ഷരം പഠിച്ചിട്ട് ആളുകളോട് തർക്കിക്കുന്ന സ്വഭാവം, നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, മൻ തലബൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമ ഔ ലിയുമാരിയ ബിഹി ഔ ലിയുമാരിയ ബിഹി സുഫഹ, ഇഡ്ഡികളായ ആളുകളോട് തർക്കിക്കാൻ വേണ്ടി ആരെങ്കിലും ഇൽമ പഠിച്ചാൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആളുകളോട് തർക്കിക്കാൻ വേണ്ടി പഠിക്കാം, ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ, ഇബാറത്തുകളും ശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അതിനെതിർക്കുന്ന ആളുകളെ പോയിട്ട് എന്ത് ചെയ്യാം? ഗണ്ണിച്ച് അവനെ തോൽപ്പിച്ച, അല്ലെങ്കിൽ അവനെ എരപ്പാക്കി, ആ രൂപത്തിൽ എന്ത് ചെയ്യാം? അവനെ തോൽപ്പിക്കാൻ വേണ്ടി പഠിക്കുക, അവനോട് മത്സരിക്കാൻ വേണ്ടി, അവനോട് ആ രൂപത്തിൽ അവനെ അവനോട് തർക്കിക്കാൻ വേണ്ടി പഠിക്കുക, അത് പാടില്ലാത്തതാണ്. അത് ആഫത്തുൽ ഇൽമിൽ പെട്ട ഒന്നാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പല നൽകി വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാ ദല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി ഇല്ലാ ഊതു അൽ ജദൽ. ഒരു സമൂഹം ഹിദായത്തിലായതിനു ശേഷം അവർ ദലാലത്തിലായിട്ടില്ല, അവർക്ക് ജദൽ ഈ തർക്കം അവർക്ക് നൽകിയിട്ടല്ലാതെ. തർക്കം കൊണ്ട് ഒരുപാട് സമൂഹം നശിച്ചു പോയിട്ടുണ്ട് എന്നാണ്. പഠിച്ച ആളുകൾ അനാവശ്യമായ തർക്കങ്ങൾ അവർക്ക് യോജിച്ചതല്ല എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തർക്കം ഉപേക്ഷിക്കണം, തർക്കം ഉപേക്ഷിച്ച ആളുകൾക്ക് പല അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിച്ച ആളുകൾക്ക് പല നിലക്കും റസൂൽ ശ്രേഷ്ഠതയും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഹദീസ്, സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന ഒരു കാര്യം റസൂൽ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, അന സഈമും ബിബൈതി ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഓരത്ത് ഞാൻ ഒരു വീട് ഉറപ്പു നൽകാം, ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ. അവനെന്തായാണ്, അവൻ തർക്കം ഉപേക്ഷിക്കുകയാണ്. അവന്റെ അടുത്താണ് ഹക്കുള്ളതെങ്കിൽ കൂടി, അവന് അത് പറയാനുള്ള അവകാശം അവന്റെ അടുത്താണ് സത്യം ഉള്ളത് എങ്കിൽ കൂടി ആ തർക്കം വേണ്ട എന്ന നിലയ്ക്ക് തർക്കം ഉപേക്ഷിച്ചാൽ അവന് സ്വർഗത്തിന്റെ സൈഡിൽ ഒരു വീട് ഞാൻ ഉറപ്പു നൽകാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തർക്കം ഉപേക്ഷിക്കുന്നവൻ ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളും റസൂൽ പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന ആളുകൾ കുറച്ച് അറിവുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് തർക്കിക്കാൻ വേണ്ടി ഉപയോഗിക്കല്ല. എന്നാൽ നസീഹത്തോടുകൂടിയുള്ള ഉപദേശവും നല്ല സംവാദങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതിഹി യഹ്സൻ. നല്ല രൂപത്തിൽ ഇസ്ലാമിന്റെ മുഖാലിഫുകളോട്, എതിരാളികളോട്, ആദർശത്തിന്റെ മുഖാലിഫുകളോട്, എതിരാളികളോട് നല്ല രൂപത്തിലുള്ള ജിദാൽ, മുജാദല ഇസ്ലാം അനുവദിച്ചിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മഹാന്മാരായ അൽ ഖതീബുൽ ബഗ്ദാദിയെ പോലെയുള്ള മഹാന്മാരായ സലഫുകൾ ആദാബുൽ ജിദാൽ, ജിദാലിന്റെ മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ സംവദിക്കുകയാണെങ്കിൽ തന്നെ അതിനൊരുപാട് മര്യാദകളുണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ടേ ആ ജിദാല് അനുവദിക്കുന്നുള്ളൂ. മഹാന്മാരായ സലഫുകൾ അത് പറയുന്നിടത്ത് ജിദാൽ നടത്തുമ്പോ അതിന്റെ ചില ആദാബുകൾ പറയുന്നിടത്ത് ഒന്നാമതായി പറയും തഖ്‌വല്ലാ, അള്ളാഹിനെ കുറിച്ച് നല്ല പേടിയുണ്ടാക്കണം, മുത്തഖിയായിരിക്കണം, തഖ്‌വ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഞാൻ ഈ സംവദിക്കുന്നത് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ്. വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, നിങ്ങൾ നല്ല രൂപത്തിൽ ജിദാൽ നടത്തണം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ഞാൻ എന്താണ്, ഇംതിസാലു അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ സ്വീകരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന കൃത്യമായ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ആദാബുകളാണത്. മാത്രമല്ല നസീഹത്ത് ഉണ്ടായിരിക്കണം, ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം സംവാദം നടത്തുമ്പോൾ. അതുപോലെ തന്നെ സംവാദത്തിൽ കളവ് പറയാൻ പാടില്ല, കളവുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അതിലൂടെ ഹക്ക് വെളിവാകണമെന്നുള്ള മനസ്സുണ്ടാകണം. സംവാദമാണെങ്കിലും ചർച്ചയാണെങ്കിലും അതുപോലെ തന്നെ ജിദാലാണെങ്കിലും അതിലൂടെ ഹക്ക് വെളിവാകണം എന്ന ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ശാഫി റഹിമഹുല്ലാ, അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ചില വചനങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പറയാം, ഞാൻ ഒരാളോടും സംവദിച്ചിട്ടില്ല, ഞാൻ ഒരാളോടും മുനാവറ നടത്തിയിട്ടില്ല, ഇല്ല അല നസീഹ, നസീഹത്തോടു കൂടിയല്ലാതെ. ഞാൻ ഗുണകാംക്ഷയോടുകൂടി മാത്രമേ ഞാൻ ഇതുവരെ സംവാദം നടത്തിയിട്ടുള്ളൂ. മാത്രല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്നേവരെ ഞാൻ ഒരാളോട് സംവാദം നടത്തിയിട്ടില്ല. തോൽപ്പിക്കാൻ വേണ്ടി, അവനെ താറടിക്കാനും അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും അവന്റെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടും ഞാൻ ഇന്നേവരെ സംവാദം നടത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഇനി ഞാൻ വല്ലവനോടും മുനാദറ നടത്തുകയാണെങ്കിൽ, സംവാദം നടത്തുകയാണെങ്കിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കും, വവദിത്തു ഇദാനാവർത്തു അഹദൻ അയ്യക്കൂന അയ്യൽഹറൽ ഹഖു അലാ യദൈഹി, അവന്റെ അവനിലൂടെ സത്യം വെളിവാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന. തർക്കിക്കാണെങ്കിൽ അവനിലൂടെ സത്യം വെളിവാകണം, പക്ഷെ പലപ്പോഴും സംവാദങ്ങളിലൂടെ സത്യം വെളിവാകാറില്ല. അത് പരസ്പര ആക്ഷേപങ്ങളും ആ രൂപത്തിലുള്ള നസീഹത്ത് വിട്ടുകൊണ്ടുള്ള സംവാദങ്ങളാണ് നടത്തുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫായിദയും അള്ളാഹിന്റെ അടുത്തുണ്ടാകില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം മുജാദല നടത്തേണ്ടത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ അനാവശ്യമായ തർക്കം നടത്തുക അത് കുഫ്റാൻ. അൽ മിറാഉ, റസൂലുള്ളാഹി പറയും, അൽ മിറാഉ ഫിൽ ഖുർആനി കുഫ്റുൻ. ഖുർആന്റെ വിഷയത്തിൽ ആരെങ്കിലും തർക്കിച്ചാൽ അത് കുഫ്റാണ്. ഖുർആന്റെ ആയാത്തുകളെ നിഷേധിക്കുന്ന രൂപത്തിൽ, ഖുർആന്റെ ആയാത്തുകളിലെ സംശയവും ജനിപ്പിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും സംവാദം അല്ലെങ്കിൽ ആ രൂപത്തിൽ തർക്കം നടത്തിയാൽ ഖുർആന്റെ ആയത്തുകളെ നിഷേധിക്കുക, അതുപോലെ തന്നെ ഖുർആന്റെ ആയാത്തുകളിൽ വല്ല സംശയം ഉണ്ടാക്കുക, ആ രൂപത്തിലുള്ള തർക്കങ്ങളും ആരെങ്കിലും നടത്തുക എന്നുള്ളത് അൽ മിറാഉ ഫിൽ ഖുർആനി, അത് കുഫ്റുൻ, അത് കുഫ്റാൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായ തർക്കങ്ങൾ ഒന്നും ഉണ്ടാകരുത്. നമ്മൾ പഠിക്കണം, ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കണം, നസീഹത്തോടുകൂടി ഉപദേശിക്കാം. തർക്കമില്ലാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാലോ. നമ്മൾ ദഅവത്ത് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ആളുകളോട് വ്യക്തിപരമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. തർക്കിക്കേണ്ട ആവശ്യമില്ല. തർക്കമില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾക്ക് തബ്ലീഗ്, ആളുകൾക്ക് തബ്ലീഗ് നടത്താം, ദഅവത്ത് നടത്താം, യാതൊരു പ്രശ്നവുമില്ല. ഈ തർക്കം ഇൽമിന്റെ ആഫാത്തുകളിൽപ്പെട്ട ഒരു ആഫത്തായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏഴാമത്തെ കാര്യം ഇൽമിന്റെ ആഫാത്തുകളിൽപ്പെട്ട ഏഴാമത്തെ ഒരു ആഫത്ത് അന്നിസിയാൻ, മറവിയാണ്. നിസിയാൻ എന്ന് പറയുമ്പോൾ നസിയ എന്ന വാക്കിന് സ്വയം സഹായസ്ഹു മറന്നു എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ തറക്ക ഉപേക്ഷിച്ചു എന്നർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥം ഇതിൽ പെടും. പഠിച്ച് ഒരുപാട് കാലം പഠിച്ചിട്ട് എന്തെങ്കിലും അതൊക്കെ ഉപേക്ഷിച്ച് ഇട്ടെറിഞ്ഞു പോവുക, അതുപോലെ തന്നെ പഠിച്ചത് സ്വാഭാവികമായിട്ട് മറക്കുക. മനുഷ്യനാണ് മറക്കും. ഒരു പ്രസിദ്ധനായ കവി പറഞ്ഞിട്ടുണ്ട്, ലാ തൻസയൻ തിൽക്കൽ ഉഹൂദ ഫഇന്നമ സുമ്മീത ഇൻസാനൻ ലിഅന്നക നാസി, ലാ തൻസയൻ തിൽക്കൽ ഉഹൂദ ഫഇന്നമ. നിശ്ചയമായും നീ ആ കരാറുകൾ മറക്കരുത്. ലാ തൻസയൻ തിൽക്കൽ ഉഹൂദ ഫഇന്നമ, നീ ആ കരാറുകൾ മറക്കാൻ പാടില്ല. കാരണം ഫൈനമ സുമീത ഇൻസാനൻ, നീ മനുഷ്യൻ എന്നാണ് എന്റെ പേര്. ലിയന്നക്ക നാസികാർ, നീ മറക്കുന്നവനാണ്. അപ്പൊ ഇൻസാൻ എന്നുള്ളത് നിസിയാൻ, മറവി അല്ലെങ്കിൽ മറക്കുന്നവൻ എന്ന അതിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മനുഷ്യനായേ മറക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ രണ്ടാമത്തെ അർത്ഥത്തിലുള്ള നിസിയാൻ ഉപേക്ഷിച്ചു പോവുക, കുറെ പഠിച്ചിട്ട് അതൊക്കെ ഇട്ടെറിഞ്ഞ് ഒഴിവാക്കി പോവുക, അത് ഒരിക്കലും പാടില്ല. മഹാന്മാരായ സലഫുകൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും എന്തുണ്ട്, ലിക്കുല്ലി ഇന്ന ലിക്കുല്ലി ഷൈഇൻ ആഫതൻ, എല്ലാ വസ്തുവിനും ഓരോ വിപത്തുകൾ ഉണ്ടാകും. ആഫത്തുൽ ഇൽമി അന്നിസിയാൻ, ഇൽമിന്റെ ആപത്ത്, ഇൽമിന്റെ വിപത്ത് എന്ന് പറയുന്നത് മറവിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അപ്പൊ ഇൽമിന്റെ ഒരു വിപത്താണെന്ത്, മറവി എന്നുള്ളത്. മറവി, അതുപോലെ തന്നെ ഒഴിവാക്കി പോവുക, പഠിച്ചതൊക്കെ എന്ത് ചെയ്യുക, ഇട്ടെറിഞ്ഞ് ഒഴിവാക്കി പോവുക എന്നുള്ളത്. ഒരുപാട് ആ രൂപത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം സുഹ്രിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഇമാം സുഹ്രി റഹിമഹുള്ള പറഞ്ഞത് ഇപ്രകാരമാണ്, ഇന്നമ യുദ്ഹിബുൽ ഇൽമ അന്നിസിയാൻ, ഇൽമിനെ ഇല്ലാതെയാക്കി കളയുന്നത് മറവിയാണ്, നിസിയാനാണ്. അതുപോലെ തന്നെ വതർക്കുൽ മുദാക്കറ, കൂടിയാലോചന, പരസ്പരമുള്ള ചർച്ച ഒഴിവാക്കുക. പഠിച്ചത് ചർച്ച ചെയ്തിട്ടില്ലാതും എന്ത് ചെയ്യും, ഇൽമ പോകും. അതുപോലെ തന്നെ മറവി, അതും എന്താണ്, ഇൽമിനെ ഇല്ലാതെയാക്കി കളയുന്നതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അബൂ സഈദ് അൽ ഹസനുൽ ഹസൻ അൽ ബസ്രി, ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, ഗായിലത്തുൽ ഇൽമി, ഇൽമിന്റെ അപകടം, ഇൽമിന്റെ നാശം എന്ന് പറഞ്ഞാൽ, അന്നിസിയാനു വതർക്കുൽ മുദാക്കറ, മറവിയാണ്, നിസിയാനാണ്. അതുപോലെ തന്നെ ചർച്ച ചെയ്യൽ, മുദാക്കറത്ത് ഒഴിവാക്കലാണ്. പഠിച്ചത് പരസ്പരം ചർച്ച ചെയ്യാതിരിക്കുക, അതൊക്കെ എന്താണ്, ഇൽമിന്റെ ഗായിലത്താണ്, അപകടമാണ്, അതിന്റെ ദോഷമാണെന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ പഠിച്ചത് എന്ത് ചെയ്യണം, നമ്മൾ അത് അതുമായി ബന്ധമുണ്ടാകണം. പഠിച്ചത് മറക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് ഇൽമിന്റെ അപകടത്തിൽ, വിപത്തിൽപ്പെട്ടതാണ്. എങ്ങനെ നമ്മൾ പഠിച്ചത് മറക്കാതിരിക്കുക, പല കാര്യങ്ങളുണ്ട് അതിൽ. പഠിച്ചത് മറക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറവിയിൽ നിന്നുള്ള രക്ഷ പണ്ഡിതന്മാർ വിശദീകരിച്ച അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ആ പഠിച്ചതുമായുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള പറഞ്ഞു, ഖുർആൻ എന്താണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഒട്ടകത്തെ കെട്ടിയിട്ടത് പോലെ, ആ ഒട്ടകത്തെ നമ്മൾ പിടിച്ചു നിർത്തിയാൽ അത് നമ്മൾ എടുത്തിട്ടുണ്ടാകും, അതിനെ വിട്ടാൽ അത് ഓടിപ്പോകും. അതുപോലെയാണ് ഖുർആനും. ആ ഖുർആനുമായി ബന്ധമുണ്ടായാൽ ആ ഖുർആൻ നമ്മുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ഇൽമുകളും നമ്മളത് സ്ഥിരമായി അതുമായി ബന്ധപ്പെട്ടാൽ എന്താണ്, അതവിടെ ഉണ്ടാകും. അപ്പം ബന്ധം വിടാതിരിക്കുക എന്നുള്ളത് എന്താണ്, ആ മറവിക്കുള്ളൊരു മരുന്നാണ്, ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ മുദാക്കറ, പരസ്പരം ചർച്ച ചെയ്യുക. പഠിച്ചത് ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നുള്ളതും എന്താണ്, നിസിയാനിനെ ഈ മറവിയെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാൻ സാധിക്കും, തദാക്കറുൽ ഹദീത, നിങ്ങൾ ഹദീത്ത് പരസ്പരം ചർച്ച ചെയ്യണം, കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. കാരണം ഫഇന്ന ഹയാതഹു മുദാക്കറത്തുൻ, കാരണം ആ ഹദീസിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരമുള്ള ചർച്ച ചെയ്യാൻ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം, തദാക്കറു ഹാദൽ ഹദീസ, ഈ ഹദീസിനെ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത്? ആ ഹദീസ് നശിച്ചു പോകും, ഇല്ലാതെയായി പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യുക, പഠിക്കുക എന്നൊക്കെ എന്താണ്? ആ ഇൽമ് മറന്നു പോകാതിരിക്കാൻ ഉള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, മഹാനായ അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുള്ള, അദ്ദേഹത്തോട് ചോദിച്ചു, മാ ദവാഉ നിസിയാൻ, മറവിക്കുള്ള മരുന്നെന്താണ്? മറക്കുണ്ട്, അതിന്റെ മരുന്നെന്താണ്? മറവിക്കില്ല മരുന്ന്. ഇമാം ബുഖാരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ഇമാം ബുഖാരി എന്ന് പറഞ്ഞ ആരാ? ഖുവ്വത്തു ദാക്കിറ, മെമ്മറി പവറിന്റെ വിഷയത്തിൽ അള്ളാഹു തആല വല്ലാത്ത അനുഗ്രഹം ചെയ്ത വ്യക്തിയാണ് അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് മറവിക്കുള്ള മരുന്നെന്താ. അദ്ദേഹം പറയാൻ, മുജാവമത്തു നദ്റി ഫിൽ കുതുബ്, പുസ്തകത്തിലേക്ക് ആവർത്തിച്ചു നോക്കുക, നമ്മൾ എഴുതി വെച്ചതും വീണ്ടും വീണ്ടും വായിക്കുക. നമ്മളൊക്കെ പലതും ഇപ്പോ എഴുതി വെച്ചത് തന്നെ എന്ത് ചെയ്യും? പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴാണ് നോട്ടെടുക്കുക. അതല്ല, മുജാവമത്തു നദ്റി ഫിൽ കുതുബ്, മറവിക്കുള്ള മരുന്നാണ് എന്ത്? പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ പഠിച്ചതിലേക്കും എഴുതിയതിലേക്കും നോക്കിക്കൊണ്ടിരിക്കുക, നിരന്തരം ആവർത്തിക്കുക എന്നുള്ളതാണ്. അതും നമ്മളുടെ ഈ നിസ്യാനുള്ള പരിഹാരമാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള, അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്ഷാഫിഈ റഹിമഹുള്ള, അദ്ദേഹവും ഖുവ്വത്തു ദാക്കിറ, ഈ ഓർമ്മശക്തിയുടെ വിഷയത്തിൽ വലിയ അനുഗ്രഹം ലഭിക്കപ്പെട്ട മനുഷ്യനാണ്, പണ്ഡിതനാണ്. ധാരാളക്കണക്കിന് ശ്രേഷ്ഠത്തെ അതുമായി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഇമാം മാലിക്കിന്റെ മുഅത്വ എന്ന ഗ്രന്ഥം 6 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഹിഫ്ളാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിനുണ്ടായ സുഉൽ ഹിഫ്, മനഃപ്പാടമാക്കാനുള്ള ആ കഴിവുകേടിനെ സംബന്ധിച്ച് അദ്ദേഹം, മനഃപ്പാടമാക്കാനുള്ള കഴിവിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിവുകേടിനെ സംബന്ധിച്ച് അത് പഠിക്കാൻ അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉസ്താദായ വഖീഇനോട് പറയുന്ന കാര്യം, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ദീവാനു അഷ്ഷാഫിഈ, ഇമാം ഷാഫിയുടെ ദീവാൻ, അദ്ദേഹം ഒരു കവി കൂടിയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ ഇതിൽ കേട്ടിട്ടുണ്ടാകും, ശകൗതു ഇലാ വഖീഇൻ സുഅഹിഫിലി ഫർശദനി ഇലാ തർക്കിൽ മആസി വഅഖ്ബറനി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅ്ത്വാലി ആസി. എന്താ പറയുന്നത്? ശകൗതു ഇലാ വഖീഇൻ സുഅഹിഫിലി, എന്റെ ഹിഫ്ളിന്റെ പോരായ്മയെ സംബന്ധിച്ച് ഞാൻ വഖീഇനോട് പരാതി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫർശദനി ഇലാ തർക്കിൽ മആസി, ഈ തെറ്റ് മഅസിയത്ത് നീ ഒഴിവാക്കണം, ഹറാമായ കാര്യങ്ങളും അല്ല ഹറാമാക്കിയ അല്ല തെറ്റാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅഖ്ബറനി അന്നൽ ഇൽമ നൂറുൻ, ഇൽമ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ, മതവിജ്ഞാനം എന്ന് പറഞ്ഞാൽ, അത് പ്രകാശമാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്ത്വാ ലി ആസി, അള്ളാഹുന്റെ പ്രകാശം തമ്മാടികൾക്ക്, തെറ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടൂല എന്നാണ്. അപ്പം നമ്മുടെ മറവിക്കുള്ള ഒരു പരിഹാരമാണ് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസിയാൻ, മറക്കുക, പഠിച്ചത് ഒഴിവാക്കി പോവുക എന്നൊക്കെ എന്താണ്? ഈ ആഫാത്തുൽ ഇൽമിൽപ്പെട്ട കാര്യമാണ്, ഇൽമിന്റെ അപകടങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. 8-ാമത്തെ കാര്യം, അത്തഅസ്സുബു ബിൽ ഹവ വതഖ്ലീദുൽ അഅമാ വതഹ്കീമു ആറാഇ റിജാൽ. അത്തഅസ്സുബു ബിൽ ഹവ, അവ കൊണ്ടുള്ള പക്ഷപാതിത്വം. അതുപോലെ തന്നെ വതഖ്ലീദുൽ അഅമാ, അന്ധമായ അനുകരണം. അതുപോലെ തന്നെ വതഹ്കീമു ആറാഇ റിജാൽ, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായ അനുസരിച്ച് എന്ത് ചെയ്യുക? വിധി പറയുക, അത് പാടില്ല. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവലംബിക്കേണ്ടത് ആരെയാണ്? ഒരു കാര്യത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കാണ് മടക്കേണ്ടത്. അതുപോലെ തന്നെ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായി റാഷിദീൻ, മഹാന്മാരായ ഖുലഫാ റാഷിദുകളുടെ ശരിയയിലേക്ക്. അപ്പോ വിശുദ്ധ ഖുർആനും ഹദീസും മഹാന്മാരായ സലഫുകൾ മനസ്സിലാക്കിയ രൂപത്തിലാണ് നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ അതിനുള്ള പരിഹാരം തേടേണ്ടത്. അല്ലാതെ ഒരു ടീമിനോടോ ഒരു പണ്ഡിതനോടോ അല്ലെങ്കിൽ ഒരു മദ്ഹബിനോടോ ഉള്ള ഒരു തഅസ്സുബ്, ഒരു പക്ഷപാതിത്വം പാടില്ല. അത് പണ്ഡിതന്മാരോടും പാടില്ല, അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയോട് പാടില്ല, ഒന്നിനോടും പാടില്ല. അതുപോലെ തന്നെ തഖ്ലീദുൽ അഅമ, അന്ധമായ അനുകരണം, ഏതെങ്കിലും പണ്ഡിതനെ അന്ധമായി അനുകരിക്കുക, അതൊന്നും പാടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇയാൾ പറഞ്ഞ കാര്യം അനുസരിക്കുക, അയാളെന്താ പറഞ്ഞ അത് സ്വീകരിക്കുക, ഇന്ന വിഷയത്തിൽ ഒരു തർക്കം വന്നു അതിൽ ഇയാൾ പറയുന്ന വിധി എന്താ അത് ഹുക്കുമായി സ്വീകരിക്കുക, അത് പാടില്ല. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. പൂർണ്ണമായി വിശ്വാസിയാകണേ എന്തുവേണം? ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ തർക്കമുള്ള വിഷയത്തിൽ പ്രവാചകൻ എന്താകണം? ഹാക്കിമായി സ്വീകരിക്കണം. പ്രവാചകൻ എന്താ വിഷയത്തിൽ പറയുന്നത്? അത് സ്വീകരിക്കണം. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അത് സ്വീകരിക്കണം. അല്ല, ഇന്ന പണ്ഡിതൻ എന്ത് പറഞ്ഞു, ഇന്ന മദ്ഹബിലുള്ളത് എന്താണ്, ഈ പണ്ഡിതൻ എന്താ പറഞ്ഞത്, അതനുസരിച്ച് ജീവിക്കുക. ഞാൻ ഈ പണ്ഡിതനെ തഖ്ലീദ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഈ മദ്ഹബിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇന്ന മദ്ഹബിന്റെ ആളാ, ഇന്ന പണ്ഡിതന്റെ ആളാണെന്ന് അദ്ദേഹം എന്താ പറയുന്നത് അതനുസരിച്ച് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. തഖ്ലീദുൽ അഅമ, അന്ധമായ അനുകരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആഫാത്തുൽ ഇൽമിൽ പെട്ട ഒന്നാണ്. ഇവിടെ മുഖല്ലിദുകളായ ആളുകൾ പലപ്പോഴും ചെയ്യുന്നത് മഹാ അബദ്ധമാണ്. പക്ഷെ മുക്കല്ലദുകളായ ആരെയാണ് അവർ തഖ്ലീദ് ചെയ്യുന്ന ആ പണ്ഡിതന്മാർ തന്നെ അതിന് വിമർശിച്ചിട്ടുമുണ്ട്. ഇതാ സഹൽ ഹദീസ് ഫൗ മദ്ഹബി, ഹദീസ് വഹിയായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ, ഇവർ തഖ്ലീദ് ചെയ്യുന്ന പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അവരെ തഖ്ലീദ് ചെയ്യേണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അബു അബ്ദുല്ല അഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ വചനം, ലാ തുഖല്ലിദിനി, നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്യണ്ട, വലാ തുഖല്ലിദ് മാലിക്കൻ, മാലിക്കിനെയും തഖ്ലീദ് ചെയ്യണ്ട, എന്നെയും മാലിക്കിനെയും തഖ്ലീദ് ചെയ്യണ്ട, വല ഷാഫിഇയ്യ, ഇമാം ഷാഫിഇയ്യയും തഖ്ലീദ് ചെയ്യണ്ട, വല ഔസാഖിയ, ഔസാഖി ഇമാമിനെയും തഖ്ലീദ് ചെയ്യണ്ട, വസ്തൗരിയ, സുഫിയാനു സൗരിയയെ നീ തഖ്ലീദ് ചെയ്യണ്ട, വഖുദ് മിൻ ഹൈസു അഖദു, അവരൊക്കെ എവിടുന്നാണ് പ്രമാണം സ്വീകരിച്ചിട്ടുള്ളത്, അവിടുന്ന് നീ സ്വീകരിച്ചോ. ഇമാം ഷാഫിയാണ്, ഇമാം ഔസാഖിയാണ്, ഇമാം മാലിക് ആണെങ്കിൽ അവരൊക്കെ എവിടുന്നാ പ്രമാണം സ്വീകരിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനും ഹദീസും, അവിടുന്ന് നീ സ്വീകരിച്ചോ. അപ്പോ ഇത് ആ ഇവർ തഖ്ലീദ് ചെയ്യുന്ന പണ്ഡിതന്മാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ വിമർശിച്ചതായി കാണാൻ സാധിക്കും. അതാണ് എട്ടാമത്തെ കാര്യം. ഒമ്പതാമത്തെ കാര്യം, അത്തഹാസുദു വൽ ഹിഖജ്. പഠിതാക്കൾ നമ്മൾ ഇൽമ് തേടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം അസൂയ, ഒരാളുടെ ദേഷ്യം, അത് പാടില്ല. എന്താ ഈ അസൂയ എന്ന് പറഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ നിർവചനങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ബുഗ്ളു വൽ കറാഹത്തു ലിമ യറാഹു മിൻ ഹുസ്നി ഹാലിൽ മഹ്സൂദ്, അതാണ് ഹസദ്. അൽ ബുഗ്ളു, വെറുപ്പ്, ദേഷ്യം, വൽ കറാഹത്തു, വെറുപ്പ്, ലിമ യറാഹു മിൻ ഹുസ്നി ഹാലിൽ മഹ്സൂദ്, ആരെയോടാണ് നമ്മൾ അസൂയ വെക്കുന്നത്? അയാളുടെ അവസ്ഥയെ, അയാളുടെ നല്ല അവസ്ഥയോടുള്ള ഒരു വെറുപ്പും ദേഷ്യവും, അതാണ് ഹസദ്, അസൂയ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആരോടാണ് അസൂയ വെക്കുന്നത്? അയാൾക്ക് നല്ല അവസ്ഥ ഉണ്ട്, ആ അവസ്ഥയോടുള്ള വെറുപ്പും, ആ അവസ്ഥ നല്ലൊരു അവസ്ഥയാണല്ലോ എന്ന കാരണത്താൽ എന്ത് ചെയ്യാം, വെറുപ്പും അവനോട് ദേഷ്യം വെക്കുക. അത് പല രൂപത്തിൽ പ്രകടമാകും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഹസദിന് നിർവചനം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, തമന്നി സവാലി നിഅമതി അനിൽ മഹ്സൂദ്. ആരോടാണ് അസൂയ വെക്കുന്നത്? അവന്റെ നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന ആഗ്രഹം, അത് അസൂയാണ്. എന്നിട്ട് എനിക്ക് ആ നിഅമത്ത് കിട്ടണം, അത് ഏറ്റവും അപകടകരമായ അസൂയാണ്. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും, അവനിൽ നിന്ന് നിയമിച്ചു പോയാൽ മതി, എനിക്ക് കിട്ടണ്ട, അതും അസൂയാണ്, അസൂയയുടെ മറ്റൊരു രൂപമാണ്. അപ്പോ ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുമ്പോ ഒരു നല്ല ഇൽമുള്ള ഒരാളെ കാണുമ്പോൾ അയാളുടെ ഇൽമൊക്കെ പോകണം, അയാൾക്ക് ഇൽമുണ്ട് എന്ന കാരണത്താൽ അദ്ദേഹത്തോട് വെറുപ്പും ദേഷ്യവും ഉണ്ടാകുക പാടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നൈൻ, രണ്ട് കാര്യത്തിലല്ല അസൂയല്ല എന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് പറയണത് ഏതാ, ഒരാൾക്ക് അള്ളാഹു തആല ഹിക്മത്ത് കൊടുത്തു, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അറിവ് കൊടുത്തു, എന്നിട്ട് അവനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ആ വിഷയത്തിൽ അസൂയ ഇല്ല എന്ന് പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം എന്താ? ആ അസൂയ എന്ന് പറഞ്ഞാൽ ഹസദു മുനാഫസത്തിൻ, അത് ഒരു മത്സരത്തിന്റെ അസൂയയാണ്. അതിന് ഹസദ് എന്നല്ല പറയുക, ഗിബ്തത് എന്നാണ് പറയുക. ഗിബ്ത, ഗിബ്തത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആരോടാണോ അപ്പൊ അറിവുള്ള ഒരു പണ്ഡിതന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾക്കുള്ള അറിവ് അതിനോടെന്താണ്, അതുപോലെ എനിക്കും ആകണം എന്ന ആഗ്രഹം, അതാണ് ഖിബ്തത്. അതാണ് അറിവിന്റെ വിഷയത്തിൽ ഉണ്ടാകേണ്ട അസൂയ. അയാളെ പോലെ എനിക്കും ആകണം ആയിരുന്നുവെങ്കിൽ, പക്ഷെ അയാൾ അറിവ് പോകണമെന്നോ അയാൾ അറിവില്ലാതെ ആകണമെന്നോ അയാൾ അറിവിനോട് വെറുപ്പോ ദേഷ്യമൊന്നും ഉണ്ടാകില്ല. മറിച്ച് എന്ത് ചെയ്യണം? അയാളെ പോലെ ആകണം, അയാളെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന രൂപത്തിൽ മനസ്സിലുള്ള ആഗ്രഹത്തിനാണ് ഇഖിബ്ത എന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഹദീസിലുള്ള ഹസദ്. അല്ലാതെ ആ പണ്ഡിതന്റെ ഇൽമൊക്കെ ഒലിച്ചു പോയിട്ട് എനിക്കാകണം ഇൽമ്, അയാളെ ഇൽമ ഒലിച്ചു പോയാൽ എനിക്ക് ഇൽമില്ലെങ്കിൽ അയാൾക്ക് ഇൽമുണ്ടാകരുത്, ആ രൂപത്തിലൊക്കെ അതൊക്കെ ശക്തമായി ഇസ്ലാം എതിർത്ത അസൂയയാണ്. അപ്പോ അതാണ് ഒമ്പതാമത്തെ കാര്യം. പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അസൂയ ഉണ്ടാകരുത്, അതൊരു നിലക്കും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പഠിക്കുമ്പോഴും പഠിതാക്കളോടും അതുപോലെ തന്നെ ആലിമുകളോടും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തബാഗലു, നിങ്ങൾ പരസ്പരം വൈരം വെക്കരുത്, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, അതുപോലെ തന്നെ വലാ തദബറു, നിങ്ങൾ പരസ്പരം പിണങ്ങരുത്, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം പിന്നെ സഹോദരങ്ങളായി തീരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹുജുറ അഖാഹു ഫൗക തലാതി ലയാലിൻ, മൂന്ന് രാത്രിയിൽ കൂടുതൽ, മൂന്ന് ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനെ അവൻ വിട്ടു നിൽക്കാൻ പാടില്ല, പിണങ്ങി നിൽക്കാൻ പാടില്ല, അത് മുസ്ലിമിന് അനുവദനീയമല്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ആ നിലക്ക് എന്താണ്? അസൂയ പാടില്ല എന്ന് ഹദീസിലുണ്ട്. അപ്പോ പഠിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ആ അസൂയ ഉണ്ടാകാൻ പാടില്ല. അവസാനത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് എനിക്ക് ഇഫില്ല, അത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പത്താമത്തെ കാര്യം അവസാനിപ്പിക്കുകയാണ്. പത്താമത്തെ കാര്യം ആഫാത്തുൽ ഇൽമിൽ പെട്ട പത്താമത്തെ കാര്യം അത്തസറുഫിൽ ഫത്വ, ഫത്വ കൊടുക്കാൻ ധൃതി കാണിക്കുക എന്നാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫത്വ കൊടുക്കാൻ ധൃതി കാണിക്കുക. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾക്ക് ഫത്വ കൊടുക്കാനുള്ള യോഗ്യത അറിവില്ലാത്ത വിഷയത്തിൽ നമ്മൾ എന്തായിരുന്നാലും ഫത്വ കൊടുക്കാൻ പാടില്ല. റസൂല് പോലും അത് ചെയ്തിട്ടില്ല, ജിബ്രീൽ പോലും അത് ചെയ്തിട്ടില്ല. ഒരു സംഭവം കാണാൻ സാധിക്കും. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, അയ്യുൽ ബുൽദാനി ഷർറുൻ, അയ്യുൽ ബുൽദാനി ഷർറുൻ, ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏതാണ്? അപ്പൊ റസൂൽ പറഞ്ഞു, ലാ അജ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. റസൂലിന് വഹി ഇട്ടിട്ടില്ല. പിന്നെ ജിബ്രീൽ വന്നപ്പോ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു, അയ്യുൽ ബുൽദാനി ഷർറുൻ, ഏറ്റവും മോശപ്പെട്ട നാട് സ്ഥലം ഏതാണ്? അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ലാ അജ്രി, എനിക്കറിയില്ല. പിന്നെ ജിബ്രീൽ മറ്റൊരു പ്രാവശ്യം വന്നപ്പോ ജിബ്രീൽ റസൂലിനോട് പറഞ്ഞു, താങ്കൾ മുമ്പ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അയ്യുൽ ബുൽദാനി ഷർറുൻ, അതിന്റെ ഉത്തരം അല്ല പറഞ്ഞിട്ടുണ്ട്, അസ്വാഖുഹ, അങ്ങാടികളാണ് എന്ന് പറഞ്ഞു. അപ്പോ അറിവില്ലാത്ത മഹാന്മാരായ പ്രവാചകനേക്കാൾ വലിയ ഒരാളും ഇല്ലല്ലോ. അറിവില്ലെങ്കിൽ ആദരി തന്നെ പറയും. ജിബ്രീലാണെങ്കിൽ പോലും എന്തോ ആദരി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പോലെ ദഈഫികളായ ദുർബലന്മാരായ ആളുകൾ അറിവില്ലാത്ത വിഷയം എന്തായാലും ആദരി എന്ന് പറയണം. കാരണം അതിന്റെ അപകട റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ, ആരെങ്കിലും ഇൽമില്ലാതെ ഒരാൾ ഫത്വ ലഭിക്കപ്പെട്ടു, കാന ഇസ്മുഹു അലാമൻ അഫ്താഹു, അതിനുള്ള ശിക്ഷ ആയിരിക്കാം, അതിനുള്ള കുറ്റം ആയിരിക്കാം ആ ഫത്വ നൽകിയാനാ. ഒരാൾ ഒരാൾക്ക് ഫത്വ കൊടുത്തു, അറിവില്ലാതെയാണ് കൊടുത്തത്, ആ ഫത്വന്റെ കുറ്റം, അതിന്റെ കുറ്റം അവന്റെ കുറ്റം ആയിരിക്കാണ് ആ ഫത്വ കൊടുത്തവനാ. അപ്പൊ നമ്മൾ അറിവില്ലാത്ത വിഷയത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഫത്വ കൊടുക്കാൻ പാടില്ല. അത് വളരെ ശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത വിഷയമാണ്. ഒക്കെ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരം. പണ്ഡിതന്മാർ ഈ ഫത്വയെ സംബന്ധിച്ച്, ഫത്വ കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, ഫത്വ കൊടുക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിവില്ലാത്ത വിഷയം. ഇബ്നു ഉമറിന്റെ ചരിത്രത്തിലൊക്കെ കാണാം, അദ്ദേഹത്തോട് പിന്നെ അമ്മത്ത് ഭാര്യന്റെ അല്ല ഉപ്പാന്റെ അനിയത്തി അല്ലെങ്കിൽ സഹോദരി, അവർക്ക് അനന്തരാവകാശ സ്വത്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, എനിക്കറിയില്ല, അറിയാത്ത വിഷയം, അങ്ങനെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലാ അദ്രി എന്ന് പറഞ്ഞ പണ്ഡിതനെ സംബന്ധിച്ച് പറയുന്നത് ഇമാമുൽ മദീന അബു അബ്ദുല്ല മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, അറിയാത്ത വിഷയം അറിയില്ല എന്ന് തന്നെ പറയും. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അൻഹുമയെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, മൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂന അൻഹു, ആളുകൾ ചോദിക്കുന്ന വിഷയത്തിനൊക്കെ ഫത്വ കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഫഹുവ മജ്നൂൻ, അവൻ ഭ്രാന്തനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആളുകൾ ചോദിക്കുന്നതൊക്കെ ഫത്വ കൊടുക്കുന്ന ആൾ, മൻ അഫ്തന്നാസ ഫീ കുല്ലി മാ യസ്അലൂന അൻഹു ഫഹുവ മജ്നൂൻ, അവൻ ഭ്രാന്തനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിനും ഫത്വ കൊടുക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അജ്സറുന്നാസി അലൽ ഫുതിയ, ഫത്വ കൊടുക്കാൻ വേണ്ടി വല്ലാതെ മെനക്കെടുന്ന ആള് അഖല്ലുഹും ഇൽമ, അവരുടെ കൂട്ടത്തിൽ വളരെ ഇൽമില്ലാത്ത ആളാണ്. വെറുതെ ഫത്വ ചാടി പറഞ്ഞ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഫത്വ അറിയുന്ന സ്വഭാവം ഇതില്ല. അതൊക്കെ വളരെയധികം മഹാന്മാരായ സലഫുകൾ ശ്രദ്ധിച്ചതായി കാണാൻ സാധിക്കും. ഇമാം മാലിക്കിനെ സംബന്ധിച്ചുള്ള സംഭവം, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചോദ്യകർത്താക്കൾ വരുന്നു, അദ്ദേഹം മിക്കവാറും ചോദ്യങ്ങൾക്ക് പല രൂപാഴ്ചകൾ വന്നിട്ടുണ്ട്. 48 ചോദ്യം ചോദിച്ചു, 32 ചോദ്യത്തിനും ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 40 ചോദ്യം ചോദിച്ചു, 36 ചോദ്യത്തിനും ഇല്ല എന്ന് പല രൂപത്തിലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ഇമാം മാലിക്കിനെ സംബന്ധിച്ച് ധാരാളം ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഒരു ചെറിയ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ലാ അദ്രി എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു, ഇന്നഹാ മസ്അലതുൻ ഖഫീഫതുൻ സഹ്ല, ഇതൊരു ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മസ്അലല്ലേ, എന്താ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹം ഫഖദിബ, അദ്ദേഹം കോപിച്ചു, ലൈസ ഫിൽ ഇൽമി ഖഫീഫുൻ, ഇൽമിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളതൊന്നുമില്ല. അമാ സമിഅ്ത ഖൗല അല്ലാഹി തആല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നീ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസ്ലിമിൽ ആയത്ത് കേട്ടിട്ടില്ലേ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, റസൂലേ നാം നിങ്ങളിലേക്ക് ഇട്ടിരുന്ന ഒരു നല്ല ഘനമേറിയ ഭാരമേറിയ വചനമാണ് എന്നുള്ളത് നീ കേട്ടിട്ടില്ലേ. അപ്പൊ ഇൽമിലൊന്നും അങ്ങനെ സിമ്പിൾ ആയതൊന്നും ഇല്ല. അപ്പൊ ഒരു ചെറിയ വിഷയത്തിന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ, അത് ചെറിയ വിഷയമല്ല എന്ന് പറഞ്ഞപ്പോ ഇമാം മാലിക് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം മാലിക് ഫത്വ കൊടുക്കുന്ന വിഷയത്തിലൊക്കെ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയാൻ, കാന ഇദാ സുഇല അൻ മസ്അലത്തിൻ, ഒരു മസ്അലയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടാൽ, ഫഇന്നഹു അദ്ദേഹം ഫഇന്നഹു കഅന്നഹു വാഖിഫുൻ ബൈനൽ ജന്നതി വന്നാർ, അദ്ദേഹം അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം നരകത്തിന്റെ സ്വർഗത്തിന്റെ ഇടയിൽ നിൽക്കുന്നത് പോലെയായിത്തീരുന്ന എന്ന് പറഞ്ഞാൽ, അഥവാ പറഞ്ഞ തെറ്റായ നരകം, ശരിയാണെങ്കിൽ സ്വർഗം, അത്രയും പേടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം നിൽക്കാറുള്ളതെന്നാണ് ഒരു ചോദ്യം ചോദിച്ചാൽ. ആ രൂപത്തിലായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, അദ്ദേഹം ഫത്വ കൊടുക്കാൻ വേണ്ടി. ഇമാം മാലിക് ഫത്വ കൊടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്നേവരെ ഫത്വ കൊടുത്തിട്ടില്ല, മാഫ്തൈതു ഹത്താ സഅൽതു 70 ഷൈഖൻ, ഞാൻ 70 പണ്ഡിതന്മാരോട് അനുവാദം ചോദിച്ചു എന്നാണ്. ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല, 70 പണ്ഡിതന്മാരോട്, അദ്ദേഹത്തിന്റെ 70 ഉസ്താദ്മാരടുത്ത് ചെന്ന് ചോദിച്ചു, ഹൽ തറൗലനി ഹൽ തറൗനലി അൻ ഉഫ്തിയ, എനിക്ക് ഫത്വ കൊടുക്കാനായിട്ടുണ്ടോ. 70 ഷെയ്ഖന്മാരടുത്ത് ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഫ്തി ആകുന്നതിന് മുമ്പ്, അദ്ദേഹം ഫത്വ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 70 ഷെയ്ഖന്മാരുടെ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഓരോ ഷെയ്ഖിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, അദ്ദേഹത്തിന്റെ ഉസ്താദ്മാരോട് ചെന്നിട്ട് ചോദിക്കും, ഹൽ തറൗനലി അൻ ഉഫ്തിയ, ഞാൻ ഫത്വ കൊടുക്കട്ടെ, എന്താ നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ അവര് നഅം എന്ന് പറയും. അങ്ങനെ 70 ആളുകളിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയിട്ട് അദ്ദേഹം ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. ആ രൂപത്തിലാണ് ആളുകളുള്ളത്, സലഫുകളായ ആളുകളുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കെന്താ, എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് ചാടിക്കേറി പറയുകയും അതിന് ഫത്വ കൊടുക്കുന്ന സ്വഭാവം പലപ്പോഴും നമ്മുടെ ആളുകളുടെ കൂട്ടത്തിലുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. വളരെയധികം മഹാന്മാരായ സലഫുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള വിഷയമാണ് ഈ വിഷയം എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ചില കാര്യങ്ങൾ ഷെയ്ഖ് റസലാൻ വിശദീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആഫാദുൽ ഇൽമ എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശാല വലിയ 170 പേജുള്ള ഗ്രന്ഥമാണ് അത്. അറബി അറിയുന്ന ആളുകൾക്കത് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൃത്യമായി ദീൻ പഠിക്കാനും അത് മുഖേന രക്ഷപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫായിദുള്ളൂ. ആ രൂപത്തിൽ പഠിച്ച് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.